الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. نعم،
وكما أنه سبب لهذين الأمرين فهو من أقوى الدواعي لحصولهما لمن خاصمه أو ناظره. إن الله يعطي على الرفق ما لا يعطي على العنف، وبالخلق الحسن يسلم العبد من مضار يسلم العبد من مضار من مضار العجلة والطيش لرزانته وصدره ونظره لكل ما يمكن من الاحتمالات وتجنب ما يخشى ضرره.
നല്ല സ്വഭാവം കൊണ്ട് ലഭിക്കുന്ന ഗുണങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അത് മതപഠനത്തിന് സഹായിക്കും, അല്ല ഏത് വിജ്ഞാനം പഠിക്കാനും സഹായിക്കും. ഒരാളുമായി തർക്കിക്കുമ്പോൾ അയാളുടെ സ്വന്തം തെളിവുകൾ വ്യക്തമാക്കാനും മറ്റുള്ളവരുടെ തെളിവുകൾ മനസ്സിലാക്കാനും നല്ല സ്വഭാവമുള്ളവനെ സാധിക്കുള്ളൂ. അല്ലാത്തവൻ തർക്കിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ തർക്കിക്കുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഖാലു സലാമ വയ ഇബാദു റഹ്മാനു അല്ലദീന യംശൂന അലൽ അർദി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമ. വിവരമില്ലാത്ത ആളുകൾ സംസാരിക്കാൻ വന്നാൽ അവർ പറയും ഖാലു സലാമ. അപ്പോൾ നല്ല സ്വഭാവം കൊണ്ട് സത്യം മനസ്സിലാക്കാൻ സാധിക്കും, വാക്കിലും പ്രവൃത്തിയിലുമല്ല. ഞാൻ അവസാനം പറഞ്ഞത് ഇല സ്വാബി ഖൗലൻ വഅമല വകമ അന്നഹു സബബുൻ ലിഹാദൈനിൽ അമറൈനി ഫി നഫ്സിഹി ഫഹുവ മിൻ അഖ്വ ദവാഇ ലിഹുസൂലിഹിമാ ലിമൻ ഖാസമഹു ഔ നാദറഹ. നല്ല സ്വഭാവമുള്ളവന് സത്യം കണ്ടെത്താൻ സ്വയം അത് സഹായിക്കുമെന്നാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. ഒരാൾ നല്ല സ്വഭാവമുള്ളാണെങ്കിൽ അയാൾക്ക് സത്യത്തിലേക്ക് എത്താൻ അവന്റെ നല്ല സ്വഭാവം സഹായിക്കുമെന്ന് അത്രയും പറഞ്ഞത്. അങ്ങനെ അത് വഖമ അന്നഹു നല്ല സ്വഭാവം എന്നത് ആണ് എന്നതുപോലെ ലിഹാദൈനിൽ അമറൈൻ ശബബുൽ ലിഹാദൈനിൽ അമറൈൻ വാക്കിലും പ്രവൃത്തിയിലും ശരി കണ്ടെത്താൻ നല്ല സ്വഭാവം സഹായിക്കുമെന്നതുപോലെ ഫി നഫ്സിഹി സ്വന്തം അയാളുടെ കാര്യത്തിൽ തന്നെ സഹായിക്കുമെന്നതുപോലെ ഫഹുവ മിൻ അഖ്വ ദവാഇ നല്ല സ്വഭാവം ഏറ്റവും ശക്തമായ കാരണങ്ങളിൽ പെട്ടതാണ് ശരിയായ വാക്കിലേക്കും പ്രവൃത്തിയിലേക്കും ആര് എത്താൻ ലിമൻ ഖാസമഹു നദറ അവന്റെ എതിരാളിയെ സത്യത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല വഴിയും നല്ല സ്വഭാവമാണ്. ഇവൻ നല്ല സ്വഭാവത്തോടുകൂടി തർക്കിച്ചാൽ അവന് സത്യത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതോടൊപ്പം അവന്റെ നല്ല സ്വഭാവം കാരണത്താൽ അവനുമായി തർക്കിച്ചയാളും നല്ല സ്വഭാവത്തിൽ ശരിയിലേക്ക് എത്തും. ആ നമ്മൾ ആരുമായാണോ തർക്കിക്കുന്നത്, അയാൾ നല്ല രൂപത്തിലാണ് തർക്കിക്കുന്നതെങ്കിലും ആ നല്ല രൂപത്തിലുള്ള തർക്കം അയാളെ സത്യത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കും. മനസ്സിലായല്ലോ നിങ്ങൾക്ക് പറഞ്ഞത്? നമ്മൾ മോശമായ രൂപത്തിലാണ് തർക്കിക്കുന്നത് എങ്കിലും അയാൾക്ക് ചിലപ്പോൾ സത്യം മനസ്സിലായാൽ പോലും അത് സ്വീകരിക്കാൻ തടസ്സമായി നിൽക്കുന്നത് നിന്റെ സ്വഭാവമായിരിക്കും. ഇവന് ഞാൻ എന്തെങ്കിലും തൊട്ടുകൊടുക്കില്ല, കാരണം ഇവനിപ്പ ഞാൻ സമ്മതിക്കാനിട്ടുണ്ടെങ്കിൽ മോശം സ്വഭാവം സമ്മതിക്കുകയും കൂടി ചെയ്ത് ഞാൻ ആളുകളുടെ മുന്നിൽ എന്നെ വഷളാക്കി കളയും എന്ന് ചിലപ്പോൾ അവൻ പേടിക്കും. അല്ല, നമ്മളോട് മോശമായി പെരുമാറുന്ന ഒരാൾക്ക് സത്യം അംഗീകരിച്ചു കൊടുക്കാൻ നമുക്ക് പ്രയാസമുണ്ടാവും. എന്നാൽ അവൻ നല്ല പോലെ പെരുമാറുന്നവനാണ് എങ്കിൽ അവൻ പറയുന്നത് അംഗീകരിക്കാൻ നമ്മുടെ മനസ്സ് കുറച്ചുകൂടി എളുപ്പമുണ്ടായിരിക്കും. ഇന്ന് പലപ്പോഴും ആളുകൾ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ തർക്കിക്കുന്നത് കണ്ടിട്ടില്ല നിങ്ങൾ? ഇത്ര വൃത്തികെട്ട ഭാഷയിലാണ്, ഇത്ര മോശമായ ഭാഷയിലാണ് ആളുകൾ പരസ്പരം എഴുതുകയും മറുപടി പറയുകയും ചെയ്യുന്നത്. ഒരാൾ സത്യം മനസ്സിലായാൽ പോലും അത് സ്വീകരിക്കൂല ഇങ്ങനെയുള്ള ആളുകളുടെ സ്വഭാവം കാരണത്താൽ. അതുകൊണ്ട് ഒരാളെയും തിരുത്തുന്നത് മോശമായ രൂപത്തിലാവരുത്, നല്ല രൂപത്തിൽ തിരുത്തി കൊടുക്കണം. അഹ്ലുൽ കിതാബുകാരോട് സംസാരിക്കുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞത് എന്താണ്? ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദതിൽ ഹസനതി വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. നീ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. എങ്ങനെയാണ് ക്ഷണിക്കേണ്ടത്? ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ, ഹിക്മത്തോടുകൂടി ക്ഷണിക്കുക. വൽ മൗഇദതിൽ ഹസന, നല്ല ഉപദേശം പറഞ്ഞു കൊടുക്കുക. വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ, അവരോട് നല്ല രൂപത്തിൽ തർക്കിക്കുക. അത് മൂന്നും ദഅവത്തിന്റെ മൂന്ന് സ്റ്റെപ്പുകളാണ്. ഒന്നാമത്തേത് ബിൽ ഹിക്മ, അവർക്ക് സത്യം പറഞ്ഞു കൊടുക്കുക, ഇന്നത് സത്യമാണ് ഇന്നത് ബാത്തിലാണ്. അള്ളാഹനെ മാത്രമേ ഒളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അത് സത്യമാണ്. അള്ളാഹു അല്ലാത്ത ഒളിച്ച് പ്രാർത്ഥിക്കുന്നത് ബാത്തിലാണ്. ഇത് സത്യമാകാനുള്ള കാരണം എന്താ? അള്ളാഹ് നമ്മളെ പഠിച്ചത്, അള്ളാഹുവാണ് നമുക്ക് ഉപജീവനം നൽകുന്നത്, അവന് നന്ദി കാണിക്കുക എന്ന് നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹു നമ്മളെ പഠിച്ചത്, അവന് മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. അള്ളാഹു അല്ലാത്തവർ ആരാധിക്കുന്നത് ബാത്തിലാണ്. കാരണം എന്താണ്? ഇന്ന ഇന്ന കാരണങ്ങളുണ്ട്. അവർ കേൾക്കുന്നവരല്ല, പ്രാർത്ഥനക്ക് ഉത്തരം നൽകുകയില്ല, ഉപകാരം ചെയ്യുകയില്ല, ഉപദ്രവം ചെയ്യുകയില്ല. അള്ളാഹുവിനോടുള്ള നന്ദി കേടാണത്. ഇതാണ് അൽ ഹിക്മ. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ. നീ ആദ്യം അവരെ സത്യം പറഞ്ഞു കൊടുത്തുകൊണ്ട് ക്ഷണിക്കാൻ. അവരംഗീകരിക്കുന്നില്ലെങ്കിലോ? വൽ മൗഇദതിൽ ഹസന, നല്ല ഉപദേശം പറഞ്ഞു കൊടുക്കുക. സത്യം അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ അൽ മൗഇദ, മൗഇദത്ത് പറഞ്ഞു കൊടുക്കുക. എന്താണ് മൗഇദ? അവർക്ക് തൗഹീദ് സ്വീകരിച്ചാൽ പരലോകത്ത് ലഭിക്കുന്ന പ്രതിഫലം, ദുനിയാവിൽ ലഭിക്കുന്ന പ്രതിഫലം പറഞ്ഞു കൊടുക്കുക. ശിർക്ക് ചെയ്താൽ ദുനിയാവിൽ ലഭിക്കുന്ന ശിക്ഷ, പരലോകത്ത് ലഭിക്കുന്ന ശിക്ഷ പറഞ്ഞു കൊടുക്കുക. പേടിപ്പിക്കുക, പ്രതീക്ഷ നൽകുക. എന്താണ് മൗഇദ? സത്യം പറഞ്ഞു കൊടുത്തിട്ട് എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ പേടിപ്പിച്ചു നോക്കുക. എങ്ങനെ പേടിപ്പിക്കേണ്ടത്? രണ്ട് രൂപമാണ് പേടിപ്പിക്കുന്നതിനുള്ളത്. ദുനിയാവിൽ പേടിപ്പിക്കലുണ്ട്, പരലോകത്ത് പേടിപ്പിക്കലുണ്ട്. ദുനിയാവിൽ പേടിപ്പിക്കൽ എന്താണ്? ശിർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ മനസ്സിന്റെ റാഹത്ത് നഷ്ടപ്പെടും, അവന് ഉണ്ടാവുന്ന ഉപദ്രവങ്ങൾ ധാരാളം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. പരലോകത്ത് എന്താണ്? ശിക്ഷയുണ്ട്. കാലാകാല നരകത്തിൽ കിടക്കേണ്ടി വരും, മരിച്ചു കഴിഞ്ഞാൽ നരകത്തിലാണ്, ഒരിക്കലും സ്വർഗത്ത് പ്രവേശിക്കൂല, അള്ളാഹു ഒരിക്കലും പുറത്തരാത്ത തെറ്റാണ്. അതേപോലെ തന്നെ ദുനിയാവിലും പരലോകത്തും ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ തൗഹീദ് സ്വീകരിച്ചാലുള്ളത് പറഞ്ഞു കൊടുക്കുക. തൗഹീദ് സ്വീകരിച്ചാൽ മനസ്സിന് അമ്നുണ്ടാവും, നിർഭയത്തുണ്ടാവും, റാഹത്തുണ്ടാവും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. പരലോകത്തെത്തിയാൽ സ്വർഗമുണ്ടായിരിക്കും, അള്ളാഹുവിനെ കാണാൻ സാധിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇതാണ് അൽ മൗഇദ വൽ ഹസന. ഇതും അവൻ അംഗീകരിക്കുന്നില്ലെങ്കിലോ? മൂന്നാമത്തെ അവന്റെ സ്റ്റാൻഡ് എന്തായിരിക്കും? തർക്കിക്കുന്ന ആളായിരിക്കുമ്പോ വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ, അവനോട് ഏറ്റവും നല്ല രൂപത്തിൽ തർക്കിക്കുക. എങ്ങനെ ഏറ്റവും നല്ല രൂപത്തിൽ തർക്കിക്കുക? അവന് കാര്യം മനസ്സിലാവുന്ന രൂപത്തിൽ, അവന്റെ അവസ്ഥകളും മറ്റും പരിഗണിച്ചുകൊണ്ട് സത്യത്തിലേക്ക് അവനെ എത്തിക്കാവുന്ന രൂപത്തിൽ സൗമ്യമായി അവനോട് സംസാരിക്കുക. നിങ്ങൾക്കറിയാം അറബിയിൽ അഹ്സൻ എന്ന് പറഞ്ഞത് ഏറ്റവും നല്ലത്, ഏറ്റവും നല്ല രൂപത്തിൽ അവനോട് തർക്കിക്കണം. ഇന്ന് നമ്മൾ ഈ ആളുകൾ തർക്കിക്കുന്ന രൂപം നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇത് നല്ല, ഏറ്റവും നല്ലതല്ല എന്ന് മാത്രമല്ല, നല്ലതുപോലുമല്ല, ചീത്തതൊന്നും പറയാൻ പറ്റില്ല, ഏറ്റവും ചീത്ത രൂപത്തിലാണ്. ഏറ്റവും നല്ല രൂപത്തിൽ തർക്കിക്കാനാണ് അള്ളാഹു പറഞ്ഞത്. ഇന്ന് ആളുകളുടെ തർക്കത്തിന്റെ രൂപം നല്ല രൂപമല്ല, ഏറ്റവും നല്ലത് പോയിട്ട് ചീത്തതൊന്നും പറയാൻ പറ്റില്ല, മറിച്ച് ഏറ്റവും ചീത്ത രൂപത്തിലാണ്. ആളുകളെ പരിഹസിച്ചും കളിയാക്കിയും പുച്ഛിച്ചും ഒക്കെയാണ് ആളുകൾ സംസാരിക്കുന്നത്. അത് ഒരിക്കലും ഒരാളെ സത്യത്തിലേക്ക് എത്തിക്കാനുള്ള വഴിയല്ല, അയാളെ സത്യത്തിൽ നിന്ന് കൂടുതൽ അകറ്റുള്ളൂ. അതുകൊണ്ട് നല്ല രൂപത്തിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അള്ളാഹു നമുക്ക് സത്യം കണ്ടെത്തി തരാം, കണ്ടെത്തി തരട്ടെ, അള്ളാഹു നമ്മളെ ശരിയിലേക്ക് നയിക്കട്ടെ, അള്ളാഹു നിങ്ങൾക്ക് നന്മ നൽകട്ടെ, അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കട്ടെ. അത് അയാളുടെ മനസ്സിനടുപ്പിക്കും. അതല്ലാതെ ചില ആളുകൾ ചെയ്യുന്നത് പോലെ തർക്കിക്കുമ്പോൾ പുച്ഛിച്ച ചിരിയിരിക്കുക, ഒരു സൈഡിലേക്ക് മുഖം കൂട്ടുക. ولا تصعر خدك للناس ولا تمشي في الارض مرحا. നീ ജനങ്ങളോട് അവഗണനയോടുകൂടി മുഖം തിരിച്ചു കളയരുത്. അതുപോലെ തന്നെ ഭൂമിയിൽ അഹങ്കാരത്തോടുകൂടി നടക്കരുത് എന്ന് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനെ ഉപദേശിച്ചത് നിങ്ങൾ കേട്ടിരിക്കും. അപ്പോൾ നല്ല രൂപത്തിൽ തർക്കിച്ചാൽ അവനും ഗുണമുണ്ട്, കേൾക്കുന്നവനും ഗുണമുണ്ട്. ചീത്ത രൂപത്തിൽ തർക്കിച്ചാലോ അവനും ഗുണമല്ല, കേൾക്കുന്നവനും ഗുണമല്ല. അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ അതിന് തെളിവായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ് അദ്ദേഹം അവിടെ നൽകിയിട്ടുള്ളത്. ഇന്നല്ലാഹു യുഅത്തി അലൽ റിഫ്ഖി മാ ലാ യുഅത്തി അലൽ ഉനുഫ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൗമ്യതയോടുകൂടി ഒരു കാര്യം ചെയ്യുന്നതിന് ധാരാളമായി ഫലങ്ങൾ നൽകും. മാലയുഅത്തി അലൽ ഉനഫ്, പരുഷമായി അതേ കാര്യം പരുഷമായി ചെയ്താൽ അതുകൊണ്ട് അള്ളാഹു നൽകാത്തത് സൗമ്യതയോടുകൂടി ചെയ്താൽ അള്ളാഹു നൽകും. ഒരേ കാര്യം നമുക്കത് പരിശുദ്ധതയോടുകൂടി കഠിനതയോടുകൂടി പരുക്കൻ സ്വഭാവത്തോടുകൂടിയും ചെയ്യാം, നല്ല സൗമ്യമായ രൂപത്തിലും ചെയ്യാം. അത് എല്ലാ കാര്യത്തിലും ഒരു സാധനം എടുത്തു മാറ്റിയൊക്കെയുണ്ട്, നല്ല രൂപത്തിൽ അതിനോട് അടുക്ക് എടുത്തു മാറ്റിയൊക്കെ എടുത്തു വലിച്ചെറിയുകയും ചെയ്യാം. എന്ത് കാര്യത്തിലും സൗമ്യമായ വഴിയുമുണ്ട്, പരുക്കം വഴിയുമുണ്ട്. സൗമ്യമായ വഴിയിലൂടെ ഒരു കാര്യം ചെയ്യുന്നത് അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല ധാരാളം ഫലങ്ങൾ നൽകും, പരിശുദ്ധതയോടുകൂടി അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ. പല ആളുകളും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആദ്യം തേടുന്ന വഴി പരുക്കം വഴിയാണ്. ഭാര്യ എന്ന് കേൾക്കുന്നില്ല, രണ്ടൊച്ച കണ്ടിട്ടോ. ഫസ്റ്റ് തന്നെ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വഴി എന്താ, രണ്ടൊച്ച ഇട്ടോക്ക. അപ്പോൾ ചിലപ്പോൾ അത് പരിഹരിക്കപ്പെടില്ലെന്ന് മാത്രമല്ല പ്രശ്നം കൂടുതൽ വഷളാവുകയും ചെയ്യും. സൗമ്യതയോടുകൂടി അത് പരിഹരിച്ചാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ പാത്രം പൊട്ടിച്ചപ്പോൾ ചെയ്ത സംഭവം നിങ്ങളൊക്കെ കേട്ടതാണ്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അത് സൗമ്യതയോടുകൂടിയുള്ള പെരുമാറ്റമാണ്. അതോടുകൂടി കാര്യം പരിഹരിക്കുകയും ചെയ്തു, പ്രശ്നം അവസാനിക്കുകയും ചെയ്തു. വബിൽ ഖുലുഖിൽ ഹസൻ യസ്ലമുൽ അബ്ദു മിൻ മദാരിൽ അജലതി വത്തൈഷ്. നല്ല സ്വഭാവത്തിലൂടെ യസ്ലം രക്ഷപ്പെടും. അൽ അബ്ദു ഒരു മനുഷ്യൻ, മിൻ മദാരിൽ അജലതി വത്തൈഷ്, അജലത്തിന്റെയും തൈഷിന്റെയും ഉപദ്രവങ്ങളിൽ നിന്ന്. അജലത്ത് തിരക്ക്, ധൃതി. ചില ആളുകൾ അല്ലേ പിടിച്ചാൽ കിട്ടാതെ തിരക്കായിരിക്കും, ഇങ്ങനെ തെറിച്ച് തെറിച്ച് പോയിക്കൊണ്ടിരിക്കും. അത് അവസാനിപ്പിക്കാനുള്ള ഏറ്റവും സഹായിക്കുന്ന വഴി ഏതാണ്? നല്ല സ്വഭാവം. കാരണം അത് അനാത്ത് കൊണ്ടുവരും. അനാത്ത് എന്നാണ് എന്താ? അവദാനത്. അള്ളാഹു സുബ്ഹാനഹു വതആലയെ പറ്റി പറയുന്ന നാമങ്ങളിൽ ഒന്നെന്താണ്? അൽ ഹലീം എന്നതാണ്. അൽ ഹലീം എന്ന് പറഞ്ഞാൽ എന്താ? അല്ലദീ ലാ യുഅജ്ജിലു ഇബാദഹു ബിൽഉഖൂബ, തന്റെ അടിമകളെ ഉടനടി ശിക്ഷിക്കാത്തവനാണ്. നമ്മൾ എത്ര തെറ്റിയത്, അള്ളാഹു ശിക്ഷിച്ചോ? പലതും അവൻ വെറുതെ വിട്ടു, അവധാനത കൊടുത്തു, അവധി കൊടുത്തു, സമയം കൊടുത്തു, തിരക്കൂട്ടാതിരിക്കാം. അങ്ങനെ തിരക്കിന്റെ പ്രശ്നത്തിൽ നിന്ന് അവനെ നല്ല സ്വഭാവം കാത്തുരക്ഷിക്കും. സ്വഭാവം നന്നാക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ ആദ്യം ശരിയാവുന്ന കാര്യങ്ങളൊന്ന് നമ്മുടെ തിരക്കാണ്. പതുക്കെ നമ്മുടെ ചലനങ്ങൾക്കും നമ്മുടെ സംസാരത്തിനും എല്ലാം അവധാനത വരും. ആലോചിച്ചു കണ്ടിട്ടേ ചെയ്യുള്ളൂ. ഉടനടി ചാടിക്കേറി എല്ലാം ചില ആള് എടുത്താ പിടിച്ചാന്ന് പറഞ്ഞ പോലെ ഒരു വെട്ടിന് രണ്ട് കഷ്ണമാക്കുന്ന സ്വഭാവം അത് അവസാനിക്കും. ചിന്തിക്കും ഇതിന്റെ അവസാനത്തിൽ എന്താണ് സംഭവിക്കുന്നു പറഞ്ഞാൽ ഖിഫത്തുൽ അഖൽ, എന്താ പറയാ, ബുദ്ധി കുറവ്. ബുദ്ധി കുറഞ്ഞ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ. ഒരുത്തന് ബുദ്ധി ഇല്ലെങ്കിൽ അവന്റെ ഭ്രാന്തന്മാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ, അവരുടെ ചലനങ്ങൾ എന്തായിരിക്കും, പ്രതീക്ഷിക്കാൻ പറ്റാത്തതാണ്, അങ്ങനെ വേഗതയിലായിരിക്കും. എന്തെങ്കിലും അവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേഗതയിലാണ് അവർ ചെയ്യുക, അവർക്ക് തീരെ അവധാനത ഉണ്ടാവില്ല. അതിനോട് അടുത്ത് നിൽക്കുന്ന ബുദ്ധിയുള്ള ആൾക്കാരെ കാണാൻ പറ്റും, തിരക്കോട് തിരക്കായിരിക്കും, അങ്ങനെ ഒരു കാര്യം പോലും പതുക്കെ ചെയ്യാൻ പറ്റൂല, എല്ലാം തിരക്കിലാണ്, ഒന്ന് നിൽക്കാൻ പറ്റാത്ത തിരക്കാണ്. അങ്ങനെ സ്വന്തം പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് അവനെ അത് രക്ഷപ്പെടുത്തും. ഹസ്നുൽ ഖുലൂഖ് ഇൻഷാല്ലാ അത് എങ്ങനെയാണ് ഹസ്നുൽ ഖുലൂഖ് ഉണ്ടാക്കേണ്ടത് എന്ന് ഇതിന്റെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ ആ സന്ദർഭത്തിൽ അത് ഇൻഷാല്ലാ കൂടുതൽ വിശദീകരിക്കും. ബുദ്ധി വൈഭവം, അവന്റെ ബുദ്ധി വർദ്ധിക്കും, സ്വഭാവം നന്നാവുന്നതനുസരിച്ച് ബുദ്ധി തെളിയും. വസബ്രി അവന്റെ ക്ഷമ കാരണത്താൽ. ഹസ്നുൽ ഖുലൂഖിന്റെ പ്രധാന ഭാഗം ഏതാണ്? സബ്ര, ക്ഷമിക്കുക എന്നുള്ളതാണ്. സ്വഭാവം നന്നാക്കണോ, ക്ഷമ പഠിക്കണം. ക്ഷമയാണ് നല്ല സ്വഭാവത്തിന്റെ അടിത്തറ. ക്ഷമയില്ലേ പോയി, നല്ല സ്വഭാവം കിട്ടൂല. ക്ഷമയാണ് എല്ലാ നല്ല സ്വഭാവങ്ങളുടെയും അടിത്തറ. മാത്രമല്ല നല്ല സ്വഭാവത്തെ തകർക്കുന്ന പ്രധാന പ്രശ്നം ഏതാണ്? ഏറ്റവും പ്രധാന ഗുരുതരമായ നല്ല സ്വഭാവത്തെ തകർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണ്? ദേഷ്യമാണ്. ദേഷ്യം നല്ല സ്വഭാവം വർദ്ധിപ്പിക്കുന്നത് ക്ഷമയും നല്ല സ്വഭാവം ഇല്ലാതെയാക്കുന്നത് ദേഷ്യവുമാണ്. അതുകൊണ്ടാണ് ഒരിക്കൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നസീഹത്ത് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ലാ തഗ്ബ, ദേഷ്യം പിടിക്കരുത്. അപ്പൊ അയാൾ വീണ്ടും നസീഹത്ത് ചോദിച്ചു, ലാ തഗ്ബ, ദേഷ്യം പിടിക്കരുത്. ഫകററ മിറാറ, അയാൾ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോഴൊക്കെ നബി വീണ്ടും പറഞ്ഞു, ലാ തഗ്ബ, നീ ദേഷ്യം പിടിക്കരുത്. അല്ലെ, ദേഷ്യം നിയന്ത്രിക്കാൻ സാധിക്കുക എന്നത് നല്ല സ്വഭാവത്തിന്റെ അടയാളം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. لرزانته وصبره ونظره لكل ما يمكن من الاحتمالات മാത്രമല്ല അത് അവനെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തും. എങ്ങനെ? ونظره അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നോക്കുന്നതുകൊണ്ട്. لكل ما يمكن من الاحتمالات, ഒരു കാര്യത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുൻപ് എന്തൊക്കെ സാധ്യതകൾ ഉണ്ട് എന്ന് നോക്കിയതിന് ശേഷമാണ് അവൻ കാലെടുത്ത് വെക്കുക. എടുത്തു ചാടാതിരിക്കുക എന്നുള്ളത് നല്ല സ്വഭാവത്തിന്റെ അടയാളതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുൽ ഖൈസ് അൽ അഷ്ജഈ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന ഫീക ലഖസ്ലതൈൻ യുഹിബ്ബുഹുമ അല്ലാഹ്, നിന്റെ അടുക്കൽ രണ്ട് നല്ല സ്വഭാവമുണ്ട്, അള്ളാഹുവിന് ഇഷ്ടമുള്ള രണ്ട് സ്വഭാവങ്ങളാണ്. എന്താണത്? അൽഹിൽമു വൽ അനാഹ്. അൽഹിൽമു വൽ അനാഹ്. അൽഹിൽമു, ഒന്നാമത്തേത് നീ ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ ശ്രദ്ധിച്ചു ചെയ്യുന്നവനാണ്. വൽ അനാഹ്, അൽ അനാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവധാനതയാണ്, തിരക്കൂട്ടാതിരിക്കൽ. ഹിൽമു എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ ബുദ്ധി, അനാഹ് എന്ന് പറഞ്ഞാല് അവധാനത, തിരക്കൂട്ടാതിരിക്കൽ. അത് പറയാൻ ചില പണ്ഡിതന്മാർ പറഞ്ഞു, അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം യമനിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വന്ന നിവേദക സംഘത്തിന്റെ നേതാവാണ്. യമനിൽ നിന്ന് റസൂലുള്ളയെ കാണാൻ വേണ്ടി വന്ന സംഘത്തിന്റെ നേതാവാണ് അദ്ദേഹം. അവർ മദീനയിലെത്തിയപ്പോൾ അബ്ദുൽ ഖൈസാണ് ഈ സംഘത്തിന്റെ നേതാവ്. എല്ലാ ആളുകളും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നതിനു വേണ്ടി ധൃതി പിടിച്ച് നബിയുടെ അടുക്കലേക്ക് ചെന്നു. റസൂലുള്ളാഹിനെ ഇതുവരെ കണ്ടിട്ടില്ല. എല്ലാം അവരവിടെ ബാക്കി വെച്ചിട്ട് ഒട്ടകത്തിനെ അവിടെ കെട്ടിയിട്ട് അവര് വേഗം റസൂലുള്ളാഹിയെ കാണാൻ വേണ്ടി പോയി. എന്നാൽ അബ്ദുൽ ഖൈസ് അദ്ദേഹം തന്റെ വസ്ത്രം മാറി വൃത്തിയായി ശുദ്ധിയായി നല്ല വസ്ത്രം ധരിച്ച് ശുദ്ധിയോടുകൂടിയാണ് റസൂലുള്ളയെ കാണാൻ ചെന്നത്. നമ്മൾ ആ സ്ഥാനത്താണെങ്കിൽ എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ള ആലോചിച്ചാൽ മതി. നമ്മുടെ സ്വഭാവം നമുക്ക് തന്നെ തിരിയും, നമുക്ക് തന്നെ മനസ്സിലാവും. അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മളായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവനെ ആദ്യം കാണാനോ വേണ്ടത് എന്ന തിരക്കിൽ ഓടുമോ? അതല്ല, അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ വേണ്ടി തയ്യാറെടുത്ത് വൃത്തിയായി നബിയുടെ അടുക്കലേക്ക് ചെല്ലുമോ? അതുപോലെ തന്നെ ഉപദ്രവങ്ങൾ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളെയെല്ലാം അവന് മാറ്റി നിർത്തും. അതും ഹസ്നുൽ ഖുലുഖിന്റെ വലിയ അടിസ്ഥാനങ്ങളിൽ പെട്ടതാണ്. അവന് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടു നിൽക്കും. വെറുതെ നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലെ വേലിമ കിടക്കുന്ന പാമ്പിനെ എടുത്ത് തലയിലേക്ക് എടുത്തു വെക്കുകയില്ല. വേണ്ടാത്തത് എടുത്തിട്ട് തലയിൽ കയറ്റി വെച്ച് അതിന്റെ ടെൻഷനും കൊണ്ടടക്കാന്നുള്ള സ്വഭാവം അവനുണ്ടാവുകയില്ല. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ജനങ്ങളിൽ എത്രയോ പേർ വേണ്ടാത്ത ടെൻഷനുകളിലാണ്. ഏതോ ഒരാൾ എന്തോ പോസ്റ്റ് ചെയ്ത് അതിന്റെ അടിയിൽ പോയി കമന്റ് ചെയ്ത് പിന്നെ അതിന് മറുപടി, അതിന് മറുപടി, ഇതിന് മറുപടി. ഇവൻ കിടന്നുറങ്ങുമ്പോൾ വരെ സമാധാനത്തിലല്ല ഉറങ്ങുന്നത്. നാളെ ഇയാൾക്ക് എന്ത് മറുപടി വരെ വിചാരിച്ചിട്ടാണ്? ഒരാവശ്യവുമില്ലാതെ വേണ്ടാത്ത കാര്യങ്ങളിൽ അവന് യാതൊരു കാര്യവും യാതൊരു ഉപകാരവും ചെയ്യാൻ സാധിക്കാത്ത വിഷയങ്ങളിൽ വരെ അവൻ പോയി തലട്ടെടുക്കും. അത് ഒരാളുടെ ബുദ്ധി ഇല്ലാന്നുള്ള തെളിവാണ്. വേണ്ടാത്ത കാര്യത്തിൽ പോയി തലയിടാമല്ലോ. കണ്ട രാഷ്ട്രീയത്തിലും അല്ല, അവനൊന്നും ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങൾ വരെ അവൻ സംസാരിക്കും. പ്രധാനമന്ത്രി ഇങ്ങനെയാണ്, പ്രസിഡന്റ് അങ്ങനെയാണ്, അവനോട് ഇരുന്നിട്ട് എഴുതിയോണ്ട് എന്ത് കാര്യം കിട്ടാനാണ്? ഒരു ഉപകാരം അവനെ കൊണ്ട് അതുകൊണ്ട് ലഭിക്കും. അവൻ അതിന് അതിന് പറ്റിയ ആളല്ല, അവൻ അതിലേക്ക് എത്തിയിട്ടില്ല. അവനതിൽ യാതൊരു വില വലിയ രാഷ്ട്രീയക്കാരനോ വലിയ നേതാവൊക്കെ ആണെങ്കിൽ അർത്ഥമുണ്ട്. അവന്റെ വീട്ടിലുള്ള ആൾക്കാർക്കല്ലാതെ അയൽവാസികൾക്ക് വരെ അവനറിയില്ല. അവൻ പോയി പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെയും നന്നാക്കാൻ നിൽക്കാന്ന് ഒരു ഉപകാരം അതുകൊണ്ടില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപഴകുക എന്നത് ഒരു മുസ്ലിം ഉപേക്ഷിക്കേണ്ടതാണ്. അതിന് ഒരു കാര്യമില്ല, വെറുതെ എന്തിനാണ്? മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ആവശ്യമില്ലാത്തതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നത് ഒരാളുടെ നല്ല ഇസ്ലാമിന്റെ അടയാളമാണ്. വേണ്ടാത്ത കാര്യം ഒഴിവാക്കാൻ, വേണ്ടാത്ത വിഷയത്തിലേക്ക് തലയിട്ട് നോക്കാതിരിക്കാൻ. അത് ദീനിയായ വിഷയങ്ങളിലും ദുനിയവിയായ വിഷയങ്ങളിലും. നടന്നു വരുമ്പോ എവിടെയെങ്കിലും ഒരു അടി നടക്കുന്നുണ്ട്, അവിടെ നിന്ന് പോയി തലയിട്ട് വെക്കുക, എന്താ അവിടുത്തെ പ്രശ്നം? അവന് പറ്റാത്ത കാര്യത്തിന് അവന് ഇടപെടാതിരിക്കുക. അൽഹംദുലില്ലാഹ്, പ്രശ്നങ്ങളിൽ നിന്ന് സുരക്ഷിതനായ റാഹത്തോടുകൂടി ജീവിക്കുക എന്നത് അതിന് തുല്യമായി മറ്റൊന്നുമില്ല ദുനിയാവിൽ ലഭിക്കാൻ. വേണ്ടാത്ത ഒരു കുഴപ്പത്തിൽ നമുക്കില്ല. നമ്മൾ നമ്മുടെ കാര്യം, നമ്മുടെ വിവാദത്ത് നമുക്ക് വേണ്ട ആളുകൾക്ക് നന്മ ഒഴിപ്പിച്ചു കൊടുക്കുക, തിന്മയും തെരഞ്ഞെടുക്കുക, ഹയറിലായി ജീവിക്കുക, മരിച്ചു പോവുക. ദുനിയാവിലുള്ള എല്ലാ പ്രശ്നവും തലയിൽ കയറ്റി വെക്കുക എന്നത് ചില ആളുകളുടെ സ്വഭാവമാണ്. കുടുംബത്തിലെ പ്രശ്നം ഉണ്ടെങ്കിൽ അതിൽ പോയി ഇടപെടും, അയൽവാസികൾക്ക് പ്രശ്നം അതിൽ ഇടപെടും, എല്ലാത്തിലും ഇടപെട്ടിട്ട് ഇന്നലെ പരിഹരിക്കാൻ പറ്റുമോ? ഇല്ല. വെറുതെ എല്ലാത്തിലും ഒന്ന് തലയിട്ട് വെക്കുക, അങ്ങനെ ആവാൻ പാടില്ല. അത് ഉപദ്രവം ഭയക്കുന്ന കാര്യങ്ങളൊക്കെ അവൻ അകറ്റും. അതുകൊണ്ട് സലഫുകളുടെ ചരിത്രത്തിൽ പറഞ്ഞേക്കണം, അവർ കൂട്ടുകാരെ സ്വീകരിക്കുന്നതിൽ വരെ പിശുക്ക് കാണിച്ചിരുന്നു. ഫ്രണ്ട്സ് ഇല്ല, ചില ആൾക്കാർ എനിക്ക് ഇത്ര ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് ഇത്ര ആൾക്കാരുണ്ട്, ഞാൻ അങ്ങനെ ഗ്യാങ് അടിച്ച് ഞങ്ങൾ അങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇരിക്കും. സലഫുകൾ അതിൽ വരെ ശ്രദ്ധിച്ചിരുന്നു ഞാൻ. കാരണം എന്താ? കൂട്ടുകാരധികമായാൽ അവരോടൊക്കെയുള്ള ബാധ്യതകളുണ്ട്, അതൊക്കെ പാലിച്ചു കൊടുക്കണം. ഒരു കൂട്ടുകാരനുണ്ട് എങ്കിൽ അവനോടുള്ള ബാധ്യത പാലിക്കാനുണ്ട്. നാളെ അള്ളാഹു ചോദ്യം ചെയ്യുന്ന കാര്യമാണ് ഇതൊക്കെ. വെറുതെ കൂട്ടുകാരൻ തന്നെ കൊണ്ടുനടന്നിട്ട് കാര്യമില്ല, അവനോട് കുറെ ഹക്കുകളുണ്ട് അല്ലെ. സലഫുകൾ പറഞ്ഞു നയിക്കണം, ഒരാള് യഥാർത്ഥ കൂട്ടുകാരൻ എന്ന് പറയുന്നപ്പോഴാണ്, ഒരു കൂട്ടുകാരനായാൽ അവന് മറ്റവന്റെ പോക്കറ്റിന്ന് ചോദിക്കാതെ പൈസ വരെ എടുക്കാനാണ്. കേട്ടുകഴിഞ്ഞാ പല ആൾക്കാരും ഇനി കൂട്ടുകാരെ തന്നെ ഉണ്ടാക്കുക. എനിക്കൊരു കൂട്ടുകാരനുണ്ട് എങ്കിൽ അവന്റെ അനുവാദം ഇല്ലാതെ എനിക്ക് അവന്റെ പോക്കറ്റിൽ പൈസ വരെ എടുക്കാനുള്ള അനുവാദം ഉണ്ട്, കൂട്ടുകാരാണെങ്കിൽ, ശരിക്കുള്ള കൂട്ടുകാരാണെങ്കിൽ. ഇത് പറഞ്ഞിട്ട് എല്ലാരും അങ്ങോട്ട് കക്കാൻ നിൽക്കരുത്. പക്ഷേ അത്ര ഹക്കുകൾ കൂട്ടുകാരോട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. കൂട്ടുകാരൻ നിന്റെ പോക്കറ്റ് നിൽക്കാന്ന് അവന്റെ പോക്കറ്റ് നിനക്ക് കൊടുക്കാനാണ്. അപ്പോൾ അത്രമാത്രം ഹക്കുകൾ അവരോട് നമുക്കുണ്ട്. അവർക്ക് പ്രയാസം വന്നാൽ സഹായിക്കണം, രോഗമായാൽ സന്ദർശിക്കണം. നാട്ടിൽ മുഴുവൻ കൂട്ടുകാരായി കഴിഞ്ഞാലോ ഈ ഹക്കുകൾ മുഴുവൻ പാലിക്കാൻ ഇവന് എപ്പോഴാണ് സാധിക്കാൻ? അതുകൊണ്ട് എല്ലാത്തിലും ഒരു മിതത്വം അവൻ പാലിക്കണം, എല്ലാത്തിലും അവൻ മിതത്വം പാലിക്കണം. അള്ളാഹു പരലോകത്ത് ചോദ്യം ചെയ്യുമെന്ന ബോധ്യം ഉണ്ടെങ്കിൽ പരമാവധി വേണ്ടാത്ത കാര്യത്തിലേക്ക് ഇടപെടാതിരിക്കും. വെറുതെ എന്തിനാണ് നമ്മുടെ ഏടുകളിൽ ആവശ്യമില്ലാത്ത പ്രവർത്തനം എഴുതിപ്പിക്കുന്നത്? സലഫുകളിൽ ചിലർ പറഞ്ഞുവല്ലോ, നീ സംസാരിക്കുന്ന വർത്തമാനത്തിനൊക്കെ നീയാണ് പേജ് വാങ്ങിച്ചു കൊടുക്കേണ്ടിയിരുന്നെങ്കിൽ. അങ്ങനെ ചിന്തിച്ചാൽ മതി, മലക്കുകൾക്ക് പേജ് വാങ്ങിച്ചു കൊടുക്കുന്നത് നീയായിരുന്നെങ്കിൽ. അപ്പൊ അവനാന്റെ സംസാരം കുറക്കുക, പ്രവർത്തനങ്ങൾ ആവശ്യത്തിന് ചെയ്യുക, വേണ്ടാത്ത കാര്യങ്ങൾ വിട്ടു നിൽക്കുക. അത് ഹസനുൽ ഖുലൂഖിന്റെ ഏറ്റവും നല്ല വഴികളിൽ പെട്ടതന്നെ.
والجيران والمعاملين وصائر من بينه
من
بينه وبينه
وخالط بينه وبينه
من بينه وبينه مخالطة أو حق. فكم من حقوق وضيعت من جراء سوء الخلق.
وبالخلق الحسن يتمكن من الوفاء بالحقوق الواجبة والمستحبة. നല്ല സ്വഭാവം എന്നതുകൊണ്ട് അവന്റെ മേലുള്ള നിർബന്ധവും സുന്നത്തുമായ വാജിബുകൾ അവന് നിർവഹിക്കാൻ സാധിക്കും. ലിൽ അഹൽ, കുടുംബത്തോടാകട്ടെ, വൽ ഔലാദ് മക്കളോടാകട്ടെ, വൽ അഖാരിബ് കുടുംബക്കാരോടാകട്ടെ, വൽ അസ്ഹാബ് കൂട്ടുകാരോടാകട്ടെ, വൽ ജീറാനി വൽ മുആമിലീൻ അയൽവാസികളോടും അവനുമായി ബന്ധപ്പെടുന്നവരോടുമാകട്ടെ, വസാഇരി മൻ ബൈനഹു വബൈനഹു മുഖാലതതുൻ ഔ ഹഖ്ഖുൻ, അവനും മറ്റൊരാൾക്കും ഇടയിൽ എവിടെയൊക്കെ ബന്ധങ്ങളും അവകാശങ്ങളും ബാധ്യതകളും ഉണ്ടോ അതിലെല്ലാം അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബാധ്യതകൾ പൂർണ്ണമായി നിറവേറ്റാൻ നല്ല സ്വഭാവം കൊണ്ട് സാധിക്കും. നല്ല സ്വഭാവം അല്ലെങ്കിൽ എന്താ സംഭവിക്കാം? ഉദാഹരണത്തിന്, ഒരു ഭർത്താവ് ഭാര്യയോട് നൽകേണ്ട ബാധ്യതകൾ, ദുന്യവിയായ ബാധ്യതകൾ ചിലത് അയാൾക്ക് നിർവഹിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. അയാൾ നല്ല സ്വഭാവമുള്ളവനാണ് എങ്കിൽ ദുന്യാവിൽ നൽകേണ്ട ബാധ്യതകളാണ്ടോ ഞാൻ പറഞ്ഞത്? ദുന്യാവിൽ ഉദാഹരണത്തിന് വസ്ത്രം, എന്തെങ്കിലും ചിലതൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല, നല്ല ഭക്ഷണം ചിലത് ചില സമയത്ത് കഴിയുന്നില്ല, അയാൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ ചില സമയത്ത് അവളോടൊപ്പം കൂടുതൽ ഇരിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യാൻ അവന് സാധിക്കുന്നില്ല, അവന്റെ നിർബന്ധമായ ബാധ്യതകൾ അല്ലെങ്കിൽ സുന്നത്തായ ബാധ്യതകൾ. പക്ഷെ അവൻ നല്ല സ്വഭാവമുള്ളവനാണെങ്കിൽ എന്തായിരിക്കും? ആ ഭാര്യ അത് പുറത്തു കൊടുക്കും, പരലോകത്തേക്ക് ഇല്ല, അത് പുറത്തു കൊടുക്കും. എന്നാൽ അവന്റെ സ്വഭാവം മോശമാണെങ്കിലോ? ഒന്നിനു പോലും കണക്ക് വെക്കാതെ അത് പരലോകത്തേക്ക് അവർ മാറ്റിവെക്കും, പുറത്തു കൊടുക്കാൻ തോന്നില്ല. അതേപോലെ തന്നെയാണ് മക്കളോടും മാതാപിതാക്കളോടും ഒക്കെയുള്ള കാര്യം. മാതാവിനോടോ പിതാവിനോടോ ചില സന്ദർഭത്തിൽ ചിലപ്പോൾ പറ്റുന്ന അബദ്ധങ്ങൾ ഉണ്ടായിരിക്കും. എപ്പോ നോക്കിയാലും അവൻ മോശം സ്വഭാവത്തിലാണെങ്കിലോ ഉപ്പയും അത് പുറത്തു വരാൻ സാധ്യത ഉണ്ടോ? ഇല്ല. പക്ഷെ എപ്പോഴും നല്ല സ്വഭാവത്തിലുള്ള ഒരാൾ ഒന്നോ രണ്ടോ തവണ അവന് ചിലപ്പോൾ അബദ്ധം പറ്റില്ല, അവനത് പുറത്തു കൊടുത്തേക്കാം. അങ്ങനെ അവന്റെ ബാധ്യതകളിൽ പലതിലും അവന് രക്ഷപ്പെടാൻ സാധിക്കും. പരലോകത്തെത്തുമ്പോൾ അവന്റെ മേൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. മനസ്സിലായില്ല എനിക്ക് പറഞ്ഞത്? അപ്പോൾ നല്ല സ്വഭാവം കൊണ്ട് ഇങ്ങനെ കുറേ നേട്ടങ്ങളുണ്ട്. നല്ല സ്വഭാവം ഉണ്ടെങ്കിൽ ആളുകൾ നമുക്ക് പുറത്തു വരും, ഇല്ലെങ്കിൽ ആളുകൾ പുറത്തു വരില്ല. മോശമായി പെരുമാറുന്നവർക്ക് പുറത്തു കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്, പക്ഷെ നല്ല പോലെ പെരുമാറുന്നവന് പുറത്തു കൊടുക്കാനോ എളുപ്പമുള്ള കാര്യമാണ്. അത് നല്ല സ്വഭാവത്തിന്റെ നന്മകളിൽ പെട്ടതാണ്. ഫഖം മിൻ ഹുഖൂഖിൻ ഉദിയഅത് മിൻ ജറാഇ സൂഇൽ ഖുലുഖ്. മോശം സ്വഭാവം ജറാ എന്നാണ് സബബ്, കാരണം. മോശം സ്വഭാവം കാരണത്താൽ എത്രയെത്ര ബാധ്യതകളാണ് പാഴാക്കപ്പെട്ടു പോയിട്ടുള്ളത്, എത്രയോ ബാധ്യതകൾ മോശം സ്വഭാവം കാരണത്താൽ നഷ്ടപ്പെട്ടതായി കാണാം.
വൈൻ ഹുസ്നുൽ ഖുലുഖി ليدعو إلى صفة الإنصاف فإن صاحب الخلق الحسن يسلم غالبا من الانتصار لنفسه والتعصب لقوله لأن الانتصار النفسي والتعصب يحمل على الاعتصاف وعدم الإنصاف.
فكم من حقوق أضيعت من جراء سوء الخلق، وإن حسن الخلق لا يدعو إلى صفة الإنصاف. നല്ല സ്വഭാവം അത് തീർച്ചയായും നീതിയിലേക്ക് വഴിതെളിക്കും, അയാൾ നീതിമാനായി മാറും നല്ല സ്വഭാവം ഉണ്ടെങ്കിൽ. എന്താണ് അതിന് കാരണം? ഫഇന്ന സാഹിബൽ ഖുലുഖിൽ ഹസൻ യസ്ലമു ഗാലിബൻ മിനൽ ഇൻതിസാലി ലിനഫ്സി. നല്ല സ്വഭാവമുള്ളവർ അവനവനെ പ്രതിരോധിക്കുക എന്നത് അതിനു വേണ്ടി പരിശ്രമിക്കുന്നവനായിരിക്കില്ല. തനിക്ക് വേണ്ടി വാദിക്കുക, സ്വന്തത്തിനു വേണ്ടി വാദിക്കുക എന്ന സ്വഭാവം നല്ല സ്വഭാവമുള്ളവനിൽ പൊതുവെ ഉണ്ടാവുകയില്ല. നല്ല സ്വഭാവമുള്ളവന്റെ അടിസ്ഥാനം എന്താണ്? അവൻ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, മൂന്ന് ഹദീസുകൾ ഇസ്ലാമിന്റെ അടിസ്ഥാനം. മൂന്ന് ഹദീസുകൾ, ഒന്ന് ഇന്നമൽ അമാലു ബിന്നിയാത്ത്. ആ ഹദീസ് ഒരാൾ പ്രാവർത്തികമാക്കിയാൽ അയാളുടെ കൽബ് നന്നായി, ആ ഹൃദയം നന്നായി, നിയത്ത് ശരിയായി. രണ്ട്, മൻ അഹ്ദസ ഫി അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്. ആ ഹദീസ് ഒരാൾ പ്രാവർത്തികമാക്കിയാൽ, ബിദ്അത്തുകൾ ഉപേക്ഷിച്ചാൽ, അല്ലെ ദീനിൽ പുതുതായി കടത്തിക്കൂട്ടപ്പെട്ട ഒരു കാര്യം അയാൾക്ക് ഇല്ലെങ്കിൽ അയാളുടെ പുറം നന്നായി, അയാളുടെ ഇബാദത്തുകളൊക്കെ ശരിയായി, ഇഖ്ലാസ് ഉണ്ടായി, പിന്നെന്താ ഇത്തിബാഉ ഉണ്ടായി. മൂന്നാമത്തെ ഹദീസ്, لا يؤمن احدكم حتى يحب لاخيه ما يحب لنفسه. അവർ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന, തന്റെ സഹോദരന് ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ ഒരാൾ വിശ്വാസിയാവുകയില്ല എന്ന ഹദീസാണ്. അത് ഒരാൾ പ്രാവർത്തികമാക്കിയാൽ അയാളെ സ്വഭാവം നന്നായി. മൂന്ന് ഹദീസ് മതി, ജീവിതം നന്നാവും. ഏതൊക്കെ ഹദീസ്? ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, ഹദീസ് ഉമർ, മൻ അഹ്ദസ ഫി അംരിന ഹാദ മാ ലൈസ മിൻഹു ഫറദ്, ഹദീസ് ആയിഷ, അപ്പോൾ ഈ മൂന്ന് കാര്യം ഒരാൾ ശരിയാക്കിയാൽ അവൻ ശരിയായി, കൽബ് നന്നായി, പ്രവർത്തനം നന്നായി, സ്വഭാവം നന്നായി. അപ്പൊ സ്വഭാവത്തിന്റെ അടിസ്ഥാനം മറ്റുള്ളവന് എനിക്ക് എന്ത് ഇഷ്ടപ്പെടുന്നു മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നതാണ്. അങ്ങനെ മനസ്സിലാക്കിയ ഒരാൾ പിന്നെ അവനവന് വേണ്ടി വാദിക്കോ ഇല്ല, സത്യം എന്താണോ അതിനു വേണ്ടി മാത്രമേ അവൻ വാദിക്കുള്ളൂ. അവൻ ഒരിക്കലും അവനു വേണ്ടി വാദിക്കുന്നവനാവില്ല. വത്തഅസ്സുബി ലിഖൗലി, അവൻ തന്റെ അഭിപ്രായത്തിൽ കടിച്ചു തൂങ്ങുന്നവനാവില്ല. ലിഅന്നൽ ഇൻതിസാറ ലിന്നഫ്സ് വത്തഅസ്സുബ യഹ്മിലു അലൽ ഇഅ്തിസാഫ്. കാരണം അങ്ങനെ സ്വന്തത്തിനു വേണ്ടി വാദിക്കുക എന്നത് അനീതിക്ക് കാരണമാകും, മറ്റുള്ളവരോട് മോശമായി തെറ്റായ രൂപത്തിൽ പെരുമാറാൻ കാരണമാകും. വഅദമിൽ ഇൻസാഫ്, നീതി ഇല്ലാതെയാകാനുള്ള കാരണമായി തീരും. അതുകൊണ്ട് നല്ല സ്വഭാവമുള്ള ആളുകൾക്ക് ആ സ്വഭാവം ഉണ്ടാവില്ല. ഒരു തെറ്റ് തിരുത്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവനവനെ ന്യായീകരിക്കുക, അവനവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. അത് ചീത്ത സ്വഭാവത്തിന്റെ പ്രധാന അടയാളമാണ്. ചില ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ല, അവർക്ക് തെറ്റ് തിരുത്തി കൊടുത്തു കഴിഞ്ഞാൽ പല രൂപത്തിൽ അവർ മോശം സ്വഭാവം പുറത്തേക്ക് കാണിക്കും. ചിലപ്പോൾ അവർ ന്യായീകരിക്കും, തെറ്റല്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കും. ചില സമയത്തോ അവർ, ഇതൊക്കെ എനിക്കറിയാവുന്നതാണ്. ചില സമയത്തോ അവർ പറയും, അത് മുന്നേ എനിക്കറിയാം, എനിക്ക് അബദ്ധം പറ്റിപ്പോയതാണ്, എനിക്കറിയുന്ന കാര്യമൊക്കെ തന്നെ നിങ്ങൾ പറഞ്ഞേണ്ട കാര്യമില്ല. ഇങ്ങനെയൊക്കെ തെറ്റ് തിരുത്തി കഴിഞ്ഞാൽ മോശമായി പെരുമാറുന്ന ആളുകളെ കാണാം. അതുകൊണ്ട് നല്ല സ്വഭാവമുള്ളവർ അത് ചെയ്യുകയില്ല.
وإن صاحب الخلق الحسن في راحة حاضرة
ونعيم عاجل فإن قلبه مطمئن ونفسه ساكنة وهذا مادة الراحة العاجلة والطيب العيش وطيب العيش كما أن سيء الخلق في شقاء حاضر وعذاب مستمر ونزاع ظاهري وباطني مع نفسه وأولاده ومخالطه يشوش عليه حياته ويقدر أوقاته مع ما يترتب على ذلك من فوات تلك الآثار الطيبة والتعرض لضدها وإن صاحب الخلق الحسن في راحة حاضرة നല്ല സ്വഭാവത്തിന്റെ ഉടമ എപ്പോഴും റാഹത്തിലാണ്, അവന് പ്രശ്നമില്ല, പ്രയാസമില്ല. വനഈമിൻ ആജിൽ, ദുനിയാവിൽ അനുഗ്രഹങ്ങളിലാണ് അവൻ ജീവിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൽ നഈം, ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൽ നഈം. മുഅ്മിനീങ്ങൾ നിഅമത്തുകളുടെ, അനുഗ്രഹങ്ങളുടെ പൂന്തോപ്പുകളിലാണ്, സുഖത്തിലാണ്. ആയത്ത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നണ ഈ ആയത്ത് എവിടുത്തെ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്? പരലോകത്തെ കാര്യത്തെ കുറിച്ചാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ആയത്ത് കേൾക്കുമ്പോൾ അത് തന്നെ തോന്നാം, അത് പരലോകത്തെ കുറിച്ചാണ് പറയുന്നത് എന്നാണ് ചെറിയൊരു വിഭാഗം പണ്ഡിതന്മാർ അവരഭിപ്രായപ്പെട്ടു, അല്ലെങ്കിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടു. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുനിയാവും ബർസഖും പരലോകവുമാണ്. ദുനിയാവിലും അവർ റാഹത്തിലാണ്, മനസ്സ് സ്വസ്ഥതയിലാണ്. ഖബറിലെത്തിയാലോ അവിടെ അങ്ങനെ തന്നെയാണ്, പരലോകത്ത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ദുനിയാവിലൊരു സ്വർഗമുണ്ട്, അതിൽ പ്രവേശിക്കാത്തവൻ പരലോകത്തെ സ്വർഗത്തിലും പ്രവേശിക്കുകയില്ല. ദുനിയാവിലൊരു സ്വർഗമുണ്ട്, അതിൽ പ്രവേശിക്കാത്തവൻ പരലോകത്തുള്ള സ്വർഗത്തിലും പ്രവേശിക്കുകയില്ല. എന്നാൽ ദുനിയാവിലെ സ്വർഗം അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന മനസ്സിന്റെ റാഹത്താണ്, സ്വസ്ഥതയാണ്, സമാധാനമാണ്. അതുകൊണ്ട് ലഭിക്കുന്ന റാഹത്ത് വലുതാൻ എന്റെ വീട്ടുകാരോട് ഞാൻ കുറച്ച് വൈകുന്നു പറഞ്ഞു പറഞ്ഞു പിന്നെ വൈകും, നോമ്പറക്കടുത്തു, അവിടെ നോമ്പറുണ്ട് എന്ന് പറഞ്ഞു. فإن قلبه مطمئن, അവന്റെ ഹൃദയം ത്വമഅനീനത്തിലാണ്, സമാധാനത്തിലാണ്. വനസ്സുഹു സാകിന, മനസ്സ് ശാന്തമാണ്, കലുക്കല്ല, നാടി മറിഞ്ഞുകൊണ്ടല്ല, ഒരു സമാധാനമില്ലാത്ത അവസ്ഥ അവനുണ്ടാവില്ല, ഖൽബ് റാഹത്തിലാണ്, റാഹത്തിലാണ്. വഹാദ മാദതു റാഹത്തിൽ ആജില, ദുനിയാവിൽ ലഭിക്കുന്ന, ഉടനെ ലഭിക്കുന്ന റാഹത്ത് അതാണ്, അതിന്റെ അടിസ്ഥാനം ഇതാണ്. വതീബിൽ ഐഷ്, നല്ല ഹയാത്തിന്റെ അടിസ്ഥാനവും ഇതാണ്. നല്ല ഹയാത്ത് വേണോ, സ്വഭാവം നന്നാവുക, റാഹത്താവും, സമാധാനം ഉണ്ടാവും, മനസ്സ് സ്വസ്ഥമായിരിക്കും, ഒരു പ്രശ്നമില്ല. നല്ല സ്വഭാവമുള്ളവന് മാത്രം ഇത് കിട്ടുള്ളൂ, വേറെ ഒരാൾക്കും കിട്ടില്ല. നീ റാഹത്താണോ ആഗ്രഹിക്കുന്ന, സ്വഭാവം നന്നായിരിക്കും, നല്ല സമാധാനം ഉണ്ടാവും, ഒരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് സലഫുകൾ നോക്കൂ നിങ്ങൾ, അവർ മരിക്കുന്നതിന് തൊട്ടു മുൻപ് വരെ എന്ത് റാഹത്തിലാണ്, മനോഹരമായ മരണങ്ങളാണ് അവർക്കെല്ലാം ലഭിച്ച മരണം.
എന്തിലുണ്ടാ പറയണ്ട ഞാൻ ക്ലാസ്സിലാന്ന് പറഞ്ഞു നീ പറഞ്ഞില്ല ക്ലാസ്സിലാന്ന് പറഞ്ഞില്ല ക്ലാസ്സിലാന്ന് ക്ലാസ് كما ان سيء الخلق ان انا ابره نوب وكان سوبين شيء انا പറഞ്ഞു പറയാൻ മുട്ടോ كما ان سيء الخلق في شقاء حاضر وعذاب مستمر ونزاع ظاهري وباطني مع نفسه ان الموسم صباو ملهالك അവര് എപ്പോഴും ദൗർഭാഗ്യത്തിലാണ് പ്രയാസത്തിലാണ് കടുത്ത മാനസിക പിരിമുറുക്കത്തിലാണ് എപ്പോഴും സമാധാനം കേടും എപ്പോഴും അവൻ ശിക്ഷയിലാണ് അവന്റെ ജീവിതം നരകത്തിലാണ് സമാധാനമില്ല പുറത്തേക്കും അവൻ എപ്പോ നോക്കിയാലും പ്രശ്നക്കാരനാണ് അവന്റെ മനസ്സിന്റെ ഉള്ളിലും അവൻ പ്രശ്നക്കാരനാണ് ഉള്ളും കുഴപ്പത്തിലാണ് പുറം കുഴപ്പത്തിലാണ് അവന്റെ മനസ്സിന്റെ ഉള്ളിൽ തന്നെ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുക പ്രശ്നമാണ് നിങ്ങൾ ആളുകളോട് മോശമായി പെരുമാറി അത് ഏറ്റവും കൂടുതൽ ഉപദ്രവം ആർക്കാനുണ്ടാവുക നിങ്ങൾക്കുണ്ടാവുക നമ്മളൊരാളെ ചീത്ത അറിയുന്ന എന്തിനാ അയാളെ വിഷമിപ്പിക്കാനാണ് പക്ഷെ അത് തിരിച്ചെത്തുന്ന ആർക്കെന്നായിരിക്കും നമുക്ക് തന്നെയാണ് നമ്മളെ മനസ്സാണ് കൂടുതൽ പ്രയാസത്തിലാവും കൂടുതൽ കലക്കിലാവും സമാധാനം ഇല്ലാതിരിക്കുക എന്ന് പുറത്തെടുത്ത് നോക്കി ഒരാൾക്ക് എന്തൊരു വാഹത്തുണ്ട് എന്തൊരു സമാധാനമുണ്ട് അപ്പോൾ മോശം സ്വഭാവമുള്ളവൻ അവൻ എപ്പോഴും പ്രശ്നത്തിലാണ് അവൻ സ്വന്തത്തോട് പ്രശ്നത്തിലാണ് ഉള്ളിലും പുറത്തൊക്കെ ഔലാദിഹി അവന്റെ കുട്ടികളോട് പ്രശ്നത്തിലാണ് വമുഖാലിഖിഹി അവനോട് കൂടിക്കാലുന്ന എല്ലാവരുടെയും പ്രശ്നമാണ് ഓഫീസിൽ പോയാൽ കുഴപ്പം വീട്ടിൽ തിരിച്ചു വന്നാൽ പ്രശ്നം നാട്ടിൽ പ്രശ്നം വണ്ടി തട്ടിയാൽ പ്രശ്നം തട്ടിയില്ലെങ്കിൽ പ്രശ്നം സ്ഥലം കൊടുത്താലും കുഴപ്പം എവിടെ അവനൊരു പ്രശ്നക്കാരനാണ് അല്ലെ അവനെ കൊണ്ടുപോകാൻ തന്നെ ആൾക്കാർക്ക് പേടിയാവും ചിലപ്പോ വല്ലാതെ കൂടിക്കഴിഞ്ഞാല് ഇവനായിട്ട് എവിടെയെങ്കിലും പോണത് പേടിയായിരിക്കും കാരണം എന്താ എന്തെങ്കിലും എന്തെങ്കിലും ആയിട്ട് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ കഴിഞ്ഞു അത് കൂടി കുറഞ്ഞൊക്കെ ആൾക്കാർക്ക് ഉണ്ടാവും അങ്ങനെ ആവരുത് മനുഷ്യൻ അവനവനെ പിടിച്ചു നിർത്താൻ അവന് സാധിക്കണം അവന്റെ ഹയാത്ത് എപ്പോഴും അവനെ തശ്വീശിലാക്കിക്കൊണ്ടിരിക്കും അവനിങ്ങനെ മനസ്സിന് റാഹത്തിലാണ് അവന്റെ സമയം എപ്പോഴും കലർപ്പുകൾ നിറഞ്ഞതാണ് സമാധാനമില്ല റാഹത്തില്ല മുൻപ് പറഞ്ഞ നന്മകളൊന്നും അവന് ലഭിക്കുന്നില്ല എന്നതിനോടൊപ്പം ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇഖ്വാനി ഫില്ല നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം നല്ല സ്വഭാവം നമ്മൾ നന്നാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ തന്നെയാണ് കുടുങ്ങുക നമ്മൾ തന്നെയാണ് ബുദ്ധിമുട്ട് നമുക്ക് തന്നെയാണ് റാഹത്തില്ലാതിരിക്കുക നിങ്ങൾ വർഷങ്ങളായി തെറ്റിക്കുന്ന ഒരാളോട് പോയി മിണ്ടി നോക്ക് ഒരു അയാളോട് മിണ്ടിയതിന് ശേഷമുള്ള നിങ്ങളുടെ ഇബാദത്തും അതിന് തൊട്ടു മുൻപുള്ള ഇബാദത്തും തമ്മിൽ വരെ നിങ്ങൾക്ക് വ്യക്തമായ വ്യത്യാസം കാണാൻ സാധിക്കും ഒരാളോട് കുറെ കാലം തെറ്റി നിന്നിട്ട് പോയിട്ട് മിണ്ടിയതിന് ശേഷം പിന്നെ നിസ്കരിക്കുന്ന നിസ്കാരവും അതിന് തൊട്ടു മുൻപ് നിസ്കരിച്ച നിസ്കാരവും തമ്മിൽ വ്യക്തമായ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും ഹൃദയത്തിൽ മാറ്റം ഉണ്ടാക്കുവാൻ ഇതുവരെയുള്ള സ്വഭാവം മാറ്റി നോക്കി മാറ്റാൻ ശ്രമിച്ചു നോക്കി ഓരോ ദിവസവും കുറേശ്ശെ കുറേശ്ശെ മാറ്റാൻ ശ്രമിച്ചു നോക്കി നിങ്ങൾക്ക് ഇതുവരെ വർദ്ധിക്കാതിരുന്ന രൂപത്തിൽ ഈമാനിൽ വർധനവ് ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് സ്വഭാവം നമ്മളിൽ പലരും അവഗണിച്ചു വിട്ട വിഷയമാണ് കാരണം എന്താ നമ്മളിൽ പലരുടെയും കണ്ണിൽ നമ്മുടെ സ്വഭാവമാണ് നല്ല സ്വഭാവം അതിനെതിരായി നിൽക്കുന്നതൊക്കെ ചീത്ത സ്വഭാവമാണ് നമ്മൾ നന്നാക്കാൻ എന്താ ഉള്ളത് അത് അവർ വളർന്നു വന്ന ചുറ്റുപാടുകളുടെ പ്രശ്നമാണ് അല്ലെ ഒരു ഒരു ഗുണ്ടാ കോളനിയിൽ ജീവിച്ച ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ നല്ല സ്വഭാവം തന്നെ എന്തായിരിക്കും ഒന്ന് കണ്ട രണ്ടാമത്തിൽ തല്ലുന്നതായിരിക്കും അയാൾ ചിലപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായി തല്ലി തീർക്കാത്ത ആളുകളെ കണ്ടുകഴിഞ്ഞാൽ പറയും ഇതൊക്കെ ഒരു ആണാണോ നോക്കും കാരണം അത് അവന്റെ അടുക്കൽ നല്ല സ്വഭാവം ഒന്ന് കണ്ട രണ്ടാമത്തെ അടിക്കാന്നുള്ളതാണ് അവൻ പഠിച്ച നല്ല സ്വഭാവം അതാണ് അവൻ വളർന്നു വന്ന സാഹചര്യം അതായതുകൊണ്ട് അതുപോലെ നമ്മെ എല്ലാവരെയും നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട് നമ്മുടെ ധാരണ എന്താണ് അതൊക്കെ നല്ല സ്വഭാവമാണ് പക്ഷെ അത് നല്ല സ്വഭാവമല്ല നല്ല സ്വഭാവം എന്നാണ് റസൂലുള്ളാഹിന്റെ സ്വഭാവം അത് പഠിക്കണം, അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് നല്ല സ്വഭാവം എന്താന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് പലപ്പോഴും പല ആൾക്കാരും ചിലപ്പോൾ ഉദാഹരണത്തിന് പിന്നെ തിരുവനന്തപുരത്തേർ പറയും മലപ്പുറത്തേരെ സ്വഭാവം എന്താ മോശം, മലപ്പുറത്തേർ പറയും തിരുവനന്തപുരത്തേരെ സ്വഭാവം എന്താ മോശം, ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ പറയും. എന്തുകൊണ്ടാണ്? അവരവർ ജീവിക്കുന്ന നാട്ടിലുള്ള നല്ല സ്വഭാവം അവരവരുടെ നാട്ടുകാരുടേതാണ്, പക്ഷെ അതല്ല നല്ല സ്വഭാവം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പുലർത്തിയ സ്വഭാവമാണ് നല്ല സ്വഭാവം. അത് മലപ്പുറത്തേരത്തുണ്ടെങ്കിൽ മലപ്പുറത്തേര് നല്ല സ്വഭാവം, തിരുവനന്തപുരത്തേരത്തുണ്ടെങ്കിൽ അവരുടെ നല്ല സ്വഭാവമാണ്. കൊല്ലക്കാരത്തോ ഇന്ത്യക്കാരത്തോ ആഫ്രിക്കക്കാരത്തോ ആരടുത്താണോ അതുള്ളത്, അത് അവർ അവരുടെ നല്ല സ്വഭാവമാണ്. അപ്പോൾ സ്വഭാവത്തിന്റെ അടിസ്ഥാനം നമ്മളുടെ നാട്ടിൽ എന്ത് നല്ലതെന്നല്ല, പിന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ അവിടുന്ന് നല്ലതായി പഠിപ്പിച്ചത് എന്താണ്. അത് നന്നായി പഠിക്കേണ്ട അസലാണ്, അടിസ്ഥാനമാണ്. പല ആളുകളും ഈ പറഞ്ഞ ചിന്ത അവരുടെ ഹൃദയത്തിലേക്ക് കടന്നിട്ടില്ല. അവൻ വളർന്നു വന്നതാണ് അവന്റെ അടുക്കൽ നല്ല സ്വഭാവം. അതവൻ പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ ചെറിയ പ്രായത്തിലാണ് പഠിപ്പിച്ചു വെച്ചത്, അങ്ങനെയാണ്. എന്റെ വാപ്പ എന്താണോ നല്ലത്, ചില വാപ്പമാരങ്ങനെയാണ്, അവരുടെ സ്വഭാവം മക്കൾക്ക് പകർന്നു കൊടുക്കും. അവന്റെ ധാരണ അതാണ് നല്ല സ്വഭാവം എന്നത്, പക്ഷെ അതായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ അതായിരിക്കാം, ചിലപ്പോൾ അതായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ സ്വഭാവം എന്താണ് എന്ന് അറിയാനും പഠിക്കാനും അതനുസരിച്ച് മാറാനും നമ്മൾ ശ്രമിക്കണം.
وبهذا ونحوه يتبين معنا قوله صلى الله عليه وسلم ان قوله صلى الله عليه وسلم ان العبد لا يدرك بحسن خلقه درجه الصائم القائم. وبهذا ونحوه يتبين معنى قوله صلى الله عليه وسلم الله عند رسول الله واك اي പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് അവിടെ പറഞ്ഞത്? ഇന്ന العبد لا يدرك ബിഹുസ്നി ഖുലുഖിഹി ദറജത സ്വായിമുൽ ഖായിം. നിസ്കരിക്കുകയും നിന്ന് നിസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും ചെയ്യുന്നവന്റെ പ്രതിഫലം നേടിയെടുക്കാൻ, അതായത് രാത്രി നിസ്കരിക്കുക, രാവിലെ നോമ്പ് നോൽക്കുക, എന്തായിരിക്കും അതിന്റെ വലിയ പ്രതിഫലം? വലിയ പ്രതിഫല ആ പ്രതിഫലം ഒരാൾക്ക് അവന്റെ സ്വഭാവം കൊണ്ട് നേടിയെടുക്കാൻ പറ്റും. ഒരാൾ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുകയും രാവിലെ മുഴുവൻ നോമ്പ് നോൽക്കുകയും ചെയ്യാൻ നേരിക്കാൻ അവന് ലഭിക്കുന്ന പ്രതിഫലം ഒരാൾക്ക് നല്ല സ്വഭാവം കൊണ്ട് മാത്രം നേടിയെടുക്കാൻ പറ്റും. രാത്രി മുഴുവൻ അള്ളാഹുടെ ഖുർആൻ ഓതി പ്രാർത്ഥിച്ച് സുജൂദിൽ വീണ് നിസ്കരിക്കുന്നു, രാവിലെ അള്ളാഹുവിന് ഇഷ്ടമുള്ള രൂപത്തിൽ നോമ്പ് നോൽക്കുന്നു, ഈ പ്രതിഫലം നല്ല സ്വഭാവം കൊണ്ട് ഒരാൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ അവന് നല്ല സ്വഭാവം പിന്നെ നിസ്കാരം നോമ്പ് കൂടി ഉണ്ടെങ്കിലും അവന്റെ പദവി എത്ര വലുതായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ ഇത് നമ്മൾ ചെറുതായി കാണാൻ പാടില്ല, വളരെ വലിയ
പ്രവർത്തനമാണ്.
ഫഇൻ ഖുൽത, ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. ഇത്രയും നമ്മൾ പറഞ്ഞ് നല്ല സ്വഭാവത്തിന്റെ ഗുണങ്ങളാണ്. അപ്പൊ ഇനി പല ആളുകളും മനസ്സിൽ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് നേടിയെടുക്കാൻ, എന്താണ് അതിനുള്ള വഴി, അതാണ് ഇനി ശേഖ് അടുത്തതായി പറയുന്നത്. ഫഇൻ ഖുൽത, നീ ചോദിക്കുകയാണ് എങ്കിൽ, ഇദാ കാന ഹുസ്നുൽ ഖുലുഖി ലഹു ഹാദിഹിൽ ഫളായിൽ വല ആസാരിൽ ഹസന, നല്ല സ്വഭാവത്തിന് ഇത്രയധികം നന്മകൾ ഉണ്ട് എങ്കിൽ, ഇത്രയധികം നേട്ടങ്ങൾ ഉണ്ട് എങ്കിൽ, നല്ല സ്വഭാവം നേടിയെടുക്കാൻ സാധിക്കുന്ന വഴികൾ എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും വഴിയുണ്ടോ അതിന് നേടിയെടുക്കാൻ, നല്ല സ്വഭാവം നേടിയെടുക്കാൻ വല്ല വഴിയുമുണ്ടോ? ഔ ഹുവ മുജറദു മൗഹിബ, അതല്ലെങ്കിൽ അത് കേവലം ഒരു അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹം മാത്രമാണ്, അള്ളാഹിന്റെ അടുക്കൽ നിന്ന് ലഭിക്കുന്നത്. ഇപ്പൊ ഒരാൾ നല്ല സ്വഭാവമാണ് അള്ളാഹു കൊടുത്തത് എന്ന് പറയാവുന്ന രൂപത്തിൽ അള്ളാഹു നൽകുന്നത് മാത്രമാണ് നല്ല സ്വഭാവം, അതല്ല ഒരാൾക്ക് സ്വയം നല്ല സ്വഭാവം നേടിയെടുക്കാൻ സാധിക്കുമോ? ചില ആൾക്കാർ പറയില്ല, ഞാൻ പ്രകൃതിയിൽ തന്നെ ദേഷ്യക്കാരനാണ്, ഞാൻ പ്രകൃതിയിൽ തന്നെ ദേഷ്യമില്ലാത്ത ആളാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട് മനുഷ്യന്റെ പ്രകൃതിയിൽ. അവൻ ഓരോരുത്തരുടെ സ്വഭാവം, ഇപ്പൊ നമ്മൾ 10 ആൾക്കാരുണ്ടെങ്കിൽ 10 ആൾക്ക് 10 സ്വഭാവം ഉണ്ടാവും, കാരണം അവന്റെ പടപ്പിൽ തന്നെ ഉള്ള സ്വഭാവങ്ങളുണ്ട്. ചില ആൾക്കാർ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് അവരുടേതായ ചില സ്വഭാവങ്ങൾ അള്ളാഹു നൽകുന്നുണ്ട്. അങ്ങനെ നല്ല സ്വഭാവം എന്നത് അള്ളാഹു നൽകുന്നത് മാത്രമാണോ, അതല്ല അത് നേടിയെടുക്കാൻ മനുഷ്യന് വഴികൾ അവന്റെ മുന്നിലുണ്ടോ? ആ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ്? അതാണ് ഇനി അടുത്തതായി
പറയുന്നത്. مخليت إليها مع أن الغرائز والطبائع الأصلية أعظم عون عليها وصاحبها إذا سعى أدنى سعي أدرك مراده.
قلت അതിനുള്ള ഉത്തരമായി ഞാൻ പറയാം. അതായത് ചോദ്യം എന്താണ്? ഹുസ്നുൽ ഖുലുഖ് എന്നത് ഒരാൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണോ, അതല്ല അള്ളാഹു അവന്റെ പ്രകൃതിയിൽ സൃഷ്ടിപ്പിൽ നൽകിയത് മാത്രമേ അവൻ ഉണ്ടാവുകയുള്ളൂ, എന്താണ് അതിലെ ശരി? അതിനുള്ള ഉത്തരമാണ് അദ്ദേഹം പറയുന്നത്. മാ മിൻ സിഫത്തിൻ ഹമീദത്തിൻ, എന്തൊരു നല്ല ഗുണങ്ങളാകട്ടെ, ഏതൊരു നല്ല ഗുണമാകട്ടെ, അതിൽ പെട്ടതാണ് ഹുസ്നുൽ ഖുലുഖ് എന്നത്, അതൊരു നല്ല ഗുണമാണ്. വാഹിറ ഔ ബാത്തിന, പുറത്തേക്ക് പ്രകടമാകുന്ന പ്രവർത്തനങ്ങളാകട്ടെ, ഹൃദയത്തിനുള്ളിലുള്ള കാര്യങ്ങളാവട്ടെ. ഹൃദയത്തിനുള്ളിലുള്ള നല്ല സ്വഭാവങ്ങൾ ഏതാണ്? ഉദാഹരണത്തിന് വിനയം, കാരുണ്യം, ഇതൊക്കെ എന്താണ്? ഹൃദയത്തിനുള്ളിലുള്ളതാണ്. ഒരാൾക്ക് ഇങ്ങനെ തൂങ്ങിച്ചാടി നടന്നു കഴിഞ്ഞാൽ വിനയാവോ? ഇല്ല, നല്ല പോലെ നടക്കണം. നടക്കുന്നൊക്കെ നല്ല പോലെ തന്നെ. ഒരിക്കലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരാളെ കണ്ടു, അയാളിങ്ങനെ കൂനനെ പോലെയാണ് നടക്കുന്നത്. അപ്പൊ എന്തെങ്കിലും നടക്കുന്നത്, അള്ളാഹുവിന്റെ അടിമകൾ ഭൂമിക്ക് മുകളിലൂടെ വളരെ വിനയത്തിൽ നടക്കുന്നവരാണ് എന്ന് ഖുർആനിലുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അയാൾ കൂനിക്കൂടിയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും നേരെ നടക്കാൻ പറയുകയും ചെയ്തു. ഇങ്ങനെ നടക്കലല്ല വിനയം, മറിച്ച് വിനയം എന്ന് ഹൃദയത്തിലുള്ളതാണ്, അത് അവന്റെ പെരുമാറ്റത്തിൽ നിന്ന് പ്രകടമാവുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഉള്ളിലുള്ള ചില സ്വഭാവങ്ങൾ പുറത്തേക്ക് കാണുന്ന സ്വഭാവങ്ങൾ എന്താവട്ടെ, അവയൊക്കെ നേടിയെടുക്കാനുള്ള വഴി അള്ളാഹു എളുപ്പമാക്കിയിട്ടുണ്ട്. അപ്പോൾ വെറും സൃഷ്ടിപ്പിലുള്ളതല്ല നല്ല സ്വഭാവം, മറിച്ച് അത് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. സ്വഭാവം നേടിയെടുക്ക, രണ്ട് തരത്തിൽ സ്വഭാവമുണ്ട്. ഒന്ന് ഖുലുഖുൻ ജിബില്ലി, രണ്ട് ഖുലുഖുൻ കസ്ബി. ഒന്ന് മനുഷ്യന്റെ പ്രകൃതിയിലുള്ള സ്വഭാവം, രണ്ട് അവന് നേടിയെടുക്കാൻ കഴിയുന്ന സ്വഭാവം. അപ്പൊ ചില ആളുകൾ പ്രകൃതിയിൽ തന്നെ ക്ഷമിക്കുന്ന ആൾക്കാരാണ്, പുറത്തു കൊടുക്കുന്ന ആൾക്കാരാണ്. വേറെ ചില ആളുകൾ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, അവർ കുറച്ച് ചോദ്യം ചെയ്യുന്ന ആളുകളാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അത് നേടിയെടുക്കാൻ അവൻ കുറച്ച് പരിശ്രമിക്കണം. മറ്റവനോ അധികം പരിശ്രമിക്കേണ്ടതില്ല. അവന്റെ പെരുമാറ്റം തന്നെ അങ്ങനെ തന്നെ, അവനെ പഠിച്ചിട്ടുള്ളതേ അങ്ങനെയാണ്. ചില ആളുകൾ വടക്കപ്പെട്ട് തന്നെ ഉച്ചത്തിലുള്ള ശബ്ദവുമായിട്ടാണ്, വേറെ ചില ആളുകൾ വളരെ മയത്തിൽ സംസാരിക്കുന്ന ആൾക്കാർ. അപ്പോൾ മയത്തിൽ സംസാരിക്കാന്നുള്ള, അല്ലെങ്കിൽ തന്നെ പടപ്പിലുള്ളവന് അവന് ആ നന്മ അല്ലെങ്കിൽ തന്നെ ലഭിച്ചിട്ടുണ്ട്. മറ്റവനോ പണിയെടുക്കണം, ശ്രമിക്കണം, എന്നാലേ നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ഒരുപോലത്തിലല്ല പഠിച്ചത് അല്ലേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കേൾക്കുമ്പോഴുള്ള ചിത്രമാണോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടാവുന്നത്? അല്ല. ബദ്രയുദ്ധത്തിൽ തടവുകാരായി പിടിച്ച ആളുകൾ അവരെ എന്ത് ചെയ്യണമെന്ന കാര്യം കൂടി ആലോചിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു എല്ലാത്തിനും കൊന്നുകളയാൻ പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി അവരൊക്കെ നമ്മളെ കുടുംബക്കാരല്ലേ, നമുക്ക് അവരുടെ ഫിദിയ വാങ്ങിച്ച് അവരെ തിരിച്ചു പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് സാദൃശ്യമുള്ളത് ഇബ്രാഹീമിനോടും ഈസയോടുമാണ്. ആരോടാണ്? ഇബ്രാഹീമിനോടും ഈസയോടുമാണ്. എന്താ ഇബ്രാഹീമിന്റെ പ്രത്യേകത? അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ലൂത്ത് നബിയുടെ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി പോയപ്പോൾ മലക്കുകളോട് തർക്കിച്ചു എന്നാണ്. ലൂത്ത് അവിടെ ഉണ്ട്, അവർക്ക് കുറച്ചുകൂടി സമയം കൊടുത്തുകൂടെ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തർക്കിച്ചു എന്നാണ്. അതിനോടാണ് ആർക്ക് സാദൃശ്യതയുള്ളത്? അബൂബക്കറിന് സാദൃശ്യതയുള്ളത്. ഈസാ നബി എന്താണ് അദ്ദേഹത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു,
ربي إنهم عبادك إن تعذبهم فإنهم عبادك وإن تغفر لهم فإنك أنت الغفور الرحيم فإنك أنت العزيز الحكيم الله إني أورك برتوبك يعني ينجل നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകളാണ്. നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ റബ്ബെ നീ അസീസാണ് ഹക്കീമാണ്. ഈസാ നബിയും ഇബ്രാഹിം നബിയും പുറത്തു കൊടുക്കാൻ കൂടുതൽ ആവശ്യപ്പെട്ട ആളുകൾ. പക്ഷേ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും നൂഹ് നബി തന്റെ സമൂഹത്തെ 950 പ്രബോധനം ചെയ്തതിനു ശേഷം അവർക്ക് ശിക്ഷ ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഷഫാഅത്തിന്റെ സന്ദർഭത്തിൽ അദ്ദേഹം പിന്നീട് താൻ ചെയ്തുപോയ അബദ്ധങ്ങളിൽ ഒന്നായി പറഞ്ഞത് എന്താണ്? തന്റെ സമൂഹത്തിനെതിരെ പ്രാർത്ഥിച്ചുപോയി എന്നതാണ്. അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ സമൂഹത്തിലുള്ള ചില ആളുകൾക്കെതിരെ ഇസ്രായേലുകാരുടെ ശല്യം സഹിക്കുകയ്യാതെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോടാണ് ആരെ സാദൃശ്യപ്പെടുത്തിയത്? ഉമർ ഇബ്നുൽ ഖത്താബിനെ സാദൃശ്യപ്പെടുത്തി. ഈ നാല് പേരും ആരാണ്? ഉലുൽ അസ്മിലെ റസൂലുമാരാണ്. അവർക്ക് ആർക്കെങ്കിലും ശ്രേഷ്ഠതയ്ക്ക് വല്ല കുറവുണ്ടോ? ഇല്ല. നാല് പേരും ഉലുൽ അസ്മാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രകൃതമുണ്ട്. പ്രകൃതത്തിലെ സ്വഭാവങ്ങളുണ്ട്, നേടിയെടുക്കാൻ സാധിക്കുന്ന സ്വഭാവവുമുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ മനുഷ്യന് നേടിയെടുക്കാൻ സാധിക്കുന്ന സ്വഭാവങ്ങളുണ്ട്. എല്ലാ സ്വഭാവവും നേടിയെടുക്കാൻ പറ്റും. എല്ലാ സ്വഭാവവും, ഒരു സ്വഭാവവും നേടിയെടുക്കാൻ പറ്റാത്ത ഒരു കാര്യമില്ല. എല്ലാ നല്ല സ്വഭാവം നേടിയെടുക്കാൻ പറ്റും. ചില ആളുകൾ പറയും എനിക്ക് അത് പറ്റൂല, എന്നോട് പറയരുത്, എന്നെ കൊണ്ട് അത് കഴിയൂല എന്ന് പറയും. അങ്ങനെ നിനക്ക് കഴിയാത്ത കാര്യമായി ഒരു സ്വഭാവമില്ല. ശരിയാണ്, നീ മഹാമൂക്കത്ത് ചുണ്ടിയുള്ള ആളാണ്. നിന്നോട് ഇന്ന് തന്നെ നിന്റെ ദേഷ്യം സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞാൽ സാധിക്കൂല. ശരിയെന്നാ, പക്ഷെ കുറേശ്ശെ കുറേശ്ശെ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞാലോ? നിനക്ക് സാധിക്കും. ഒരാൾക്ക് 5 കൊടുക്കാത്തവനാണ്, ഇന്നെന്നെ അവന്റെ കയ്യിലുള്ള സമ്പാദ്യത്തിലെ പകുതി കൊടുക്കണം എന്ന് പറഞ്ഞാലോ? അവന് സാധിച്ചു കൊള്ളണമെന്നില്ല. പക്ഷെ കുറേശ്ശെ കുറേശ്ശെ ദാനം കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവനത് ശീലമാകും. ഇങ്ങനെ ഏത് നന്മകളും, ഏത് നന്മയും നിനക്ക് ശീലാക്കാൻ പറ്റും. ഒരു നന്മയും ഒരു നല്ല സ്വഭാവവും നിനക്ക് നേടിയെടുക്കാൻ പറ്റാത്തില്ല. എല്ലാം നിനക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല സ്വഭാവങ്ങളിലേക്ക് നയിക്കുന്ന വഴികൾ അവർക്ക് അല്ലാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവന് ആ മാർഗത്തിലേക്ക് എല്ലാ കാര്യങ്ങളും സഹായമായി ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവന്റെ സ്വഭാവങ്ങൾ പൂർണ്ണമാകുന്നതിനനുസരിച്ച് അവൻ ആ നല്ല സ്വഭാവത്തിലേക്ക് അവനെ എത്തിക്കുന്ന വഴികളും വർദ്ധിച്ചുകൊണ്ടിരിക്കും. കൂടുതൽ നല്ല സ്വഭാവങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഹസ്നുൽ ഖുലുഖിലേക്കുള്ള വഴികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കും. മഅ അന്നൽ ഗറായിസ് വത്തബാഇ അൽഅസ്രിയത അഅ്ദമു ഉഉനിൻ അലൈഹ. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? മനുഷ്യന്റെ പ്രകൃതം നന്മയിലേക്ക് അവനെ കൂടുതൽ എത്തിക്കുമെന്നത് സത്യമാണ്, അത് ശരി തന്നെയാണ്. ഒരാൾ നന്മ പ്രകൃതിയാൽ ഉള്ള ആളാണെങ്കിൽ അവന് പെട്ടെന്ന് അത് നേടിയെടുക്കാൻ പറ്റും. അപ്പൊ നീ ചെറിയ പ്രായത്തിൽ പിന്നെ നല്ല ഒരു സൗമ്യതയുള്ള ഒരുത്തനായിട്ടാണ് ചെറിയ പ്രായത്തിൽ അറിയപ്പെട്ടത്. വലുതായി പിന്നെ എവിടെക്കോ ആരുടെക്കോ കൂട്ടുകൂടി നിന്റെ സ്വഭാവം മോശമായി. നിനക്കിനി നല്ല സ്വഭാവത്തിലേക്ക് തിരിച്ചു പോവുക എന്നത് എളുപ്പമാണ്, കാരണം നിന്റെ പടപ്പ് അങ്ങനെയാണ്. എന്നാൽ അള്ള സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ നല്ല ഒരു സ്വഭാവത്തോടുകൂടി അതിലേക്ക് തിരിച്ചു പോകാനുള്ളത് എളുപ്പമാണ്. പക്ഷേ നിന്റെ സ്വഭാവം മോശമായിട്ടാണ്, അല്ലെങ്കിൽ നിനക്ക് ആ നല്ല സ്വഭാവം നിന്റെ പ്രകൃതിയിൽ ഇല്ലാത്തതാണ് എങ്കിൽ കുറച്ച് പ്രയാസപ്പെടേണ്ടി വരും. പക്ഷെ നേടിയെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. നേടിയെടുക്കാൻ പറ്റും. ഏത് നല്ല സ്വഭാവം നേടിയെടുക്കാൻ പറ്റും? ഏത് നല്ല സ്വഭാവവും പരിശ്രമത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കും.
فإن معرفة ثمرات الأشياء وحسن عواقبها من أكبر الدواعي إلى فعلها والسعي إليها.
وإن عظم الأمر
واعترضت
الصعوبات
الصعوبات فإن فإن
المباراة
فإن المباراة إلى أفضل إلى مدها عانت
وحلت
عانت
وحلت
وحلت فكلما تصب تصب
تصعبت
تصعبت النفس النفس عليه لاسترفعت تلك الآثار وما تجتني
ما تجتنى بالصبر
ما تجتنى بالصبر من 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 الأقمار
من الثمار
من الثمار فإنها تلين وتنقاد طائمة
طائعة
طائعة
منشرحة الصدر
منشرحة الصدر محتسبة راضية
وصول تلك المطالب
وصول تلك المطالب
فاعلم يا ريغا ان من اعظم ما يعين على هذا الخلق الجميل ان الله سبحانه അത് നേടിയെടുക്കാൻ നിന്നെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം التفكر في الاثار السابقه المترتبه عليه മുൻപ് നാം പറഞ്ഞ നല്ല സ്വഭാവം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്ന ചില മാറ്റങ്ങളില്ലേ നല്ല നന്മകളില്ലേ ആ നന്മകൾ നീ ഓർക്കലാണ് ദേഷ്യം പിടിക്കുമ്പോൾ ആലോചിക്കുക ദാ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ഇന്ന നന്മകളുണ്ട് എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് അതിനെ കുറിച്ച് ചിന്തിക്കുക ഞാനിപ്പോൾ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ഇന്ന ഇന്ന ഗുണങ്ങളുണ്ട് ഇന്ന ഇന്ന ഖൈറുകളുണ്ട് പരലോകത്ത് സ്വർഗത്തിൽ ഏറ്റവും ഉന്നതിയിലെത്താൻ പറ്റും അള്ളാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടം നേടിയെടുക്കാൻ സാധിക്കും അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കാൻ സാധിക്കും സ്വർഗത്തിൽ ഏറ്റവും ഉന്നതിയിലാവാൻ പറ്റും അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും അടുത്താകാൻ പറ്റും അതേപോലെ ദുനിയാവിലുള്ള നേട്ടങ്ങൾ ആലോചിക്കുക ഇതിങ്ങനെ ആലോചിക്കാം അപ്പോൾ പതുക്കെ പതുക്കെ സ്റ്റോപ്പായി വരും ചിന്തിക്കാൻ ചില ആൾക്കാർ പറയും ചിന്തിക്കാനാണ് പറ്റാത്തത് ദേഷ്യം പിടിക്കുമ്പോൾ ഇതൊന്നും ഓർമ്മയെ വരുന്നില്ല ഓർക്കുക ഓർക്കാൻ ശ്രമിക്കുക അതിനുള്ള വഴികൾ കണ്ടെത്തുക അത് ഓർക്കാൻ വേണ്ടിയുള്ള വഴികൾ കണ്ടെത്തുക ഉദാഹരണത്തിന് അവന് വേണമെങ്കിൽ ഭാര്യയോട് പറയാം എനിക്ക് ദേഷ്യം പിടിച്ചാൽ നീ എന്നെ ഈ ഹദീസ് ഓർമ്മിപ്പിക്കണം എന്നിട്ട് റസൂലുള്ള പറഞ്ഞ ഏതെങ്കിലും ഹദീസ് നീ അവർക്ക് പറഞ്ഞു കൊടുക്കുക അത് നീ കേൾക്കുന്ന സമയത്ത് നിനക്ക് ഈ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റും അതല്ലെങ്കിൽ ഏതെങ്കിലും ആയത്ത് എന്ന് തുടങ്ങുന്ന ആയത്തുകൾ ഇങ്ങനെ നിന്റെ മോശം സ്വഭാവം ഏതാണോ അതിൽ നിന്ന് നിന്നെ പിടിച്ചു നിർത്തുന്ന ഓർമ്മപ്പെടുത്തലുകൾ അത് ഓർമ്മിപ്പിക്കാൻ എന്തെങ്കിലും വഴി നീ ചെയ്തു വെക്കാൻ അത് നിന്നെ ഈ പറഞ്ഞ നന്മയിൽ മുന്നോട്ട് പോകാൻ സഹായിക്കും فإن معرفة ثمرات الأشياء وحسن عواقبها من أكبر الدواعي إلى فعلها ഒരു പ്രവൃത്തിയുടെ ഫലങ്ങൾ എന്താണ് എന്ന് ചിന്തിക്കുന്നത് ആ പ്രവൃത്തി ചെയ്യാൻ ഏറ്റവും നമ്മെ പ്രേരിപ്പിക്കും ഇത് ചെയ്താൽ എനിക്ക് ലഭിക്കുന്ന ഇന്നതാണ് ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരു മാസത്തിൽ ഇത്ര പണി ചെയ്താൽ പിന്നെ ഇത്ര പ്രതിഫലം ലഭിക്കുന്നതായിരിക്കാം ഇത്ര പിന്നെ മീറ്റർ കുഴി കുഴിച്ചാൽ അവന് ഇത്ര പൈസ കിട്ടും അവൻ എത്ര മീറ്റർ കുഴി കുഴിക്കും അല്ലെ അവന്റെ പൈസ ഒരു ഒരു മീറ്റർ കുഴിച്ചു കഴിഞ്ഞാൽ 1000 rupees കിട്ടുന്നതായിരിക്കാം ഒരു മാസത്തിനുള്ളിൽ കുഴിച്ചു തീർക്കാൻ വേണം എത്ര കുഴിച്ചാൽ അത്രയും കിട്ടും എത്ര മീറ്റർ അവൻ കുഴിക്കാൻ നോക്കും എന്താണ് അവനെ കൂടുതൽ കുഴിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഒരു മീറ്റർ എത്തിയ 1000 അടുത്തൊരു മീറ്റർ എത്തിയ വീണ്ടും 1000 ഇതുപോലെ സ്വഭാവത്തിന്റെ കാര്യത്തിൽ നീ ചിന്തിക്കാം ഈ സ്വഭാവം ചെയ്താൽ ഇന്നത് കിട്ടാണ്ട് ഇന്നത് കിട്ടാൻ ഇന്നത് കിട്ടാൻ ഇങ്ങനെ പിന്നെ പൂച്ചനെ നമ്മൾ മീൻ കാണിച്ചു കൊണ്ടിരുന്ന പോലെ അവന്റെ സ്വഭാവത്തെ നന്നാക്കാൻ വേണ്ടി നന്മകൾ മുന്നിൽ കാണിച്ചുകൊണ്ട് അവൻ ഇങ്ങനെ കൊണ്ടുവരാം അവൻ സ്വയം തന്നെ കൊണ്ടുവരാം ഇന്നത് ചെയ്താൽ ഇന്നത് ചെയ്താൽ ഇന്നത് ചെയ്താൽ ഇനി കിട്ടും അങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് പിന്നെ അത് ശീലാവും പിന്നെ ആ മീന് ആവശ്യമില്ലാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യും ആ ശീലത്തിലേക്ക് മാറിപ്പോകും നമുക്കിത് മാറില്ല പിന്നെ ഇനി മീനൊന്നില്ലെങ്കിൽ തന്നെയും പൂച്ച എന്ത് ചെയ്യും പിന്നാലെ വന്നോളൂ والسعي اليها وان عظم الامر واعترضت الصعوبات അതിനി എത്ര വലിയ വിഷയമാകട്ടെ അതിനി എത്ര വലിയ തടസ്സങ്ങൾ ഉണ്ടാകട്ടെ നീ ഈ പറഞ്ഞ രൂപത്തിൽ ഇതിന്റെ ഫലങ്ങൾ ആലോചിച്ചാൽ നിനക്ക് അതിനാണ് ഇത്രയും ഫലങ്ങൾ പറഞ്ഞു ഇതിന്റെ ഫലങ്ങൾ ആലോചിച്ചാൽ നിനക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും فان المواراه اذا افضت الى ضدها هانت وحلت ഈ പറഞ്ഞ രൂപത്തിൽ ഇതിനോടുള്ള പോരാട്ടം തുടർച്ചയായി തുടർന്നു കഴിഞ്ഞാൽ പ്രശ്നം ലളിതമാവുകയും അവസാനം നീ ഉദ്ദേശിച്ച ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും വകുല്ലമ തസഅബതി നഫ്സു അലൈഹി ദക്കറഹ തിൽക്കൽ ആസാർ നീ ഉദ്ദേശിക്കുന്ന നന്മ അത് പ്രയാസകരമാണ് എന്ന് നിന്റെ മനസ്സ് എപ്പോഴൊക്കെ നിന്നോട് പറയുന്നു, അപ്പോഴൊക്കെ നീ ഈ പറഞ്ഞ കാര്യങ്ങൾ നിന്റെ മനസ്സിനെ ഓർമ്മിപ്പിക്കുക. ക്ഷമ കൊണ്ട് നിനക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന പ്രതിഫലങ്ങൾ ക്ഷമ കൊണ്ട് നിനക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന നേട്ടങ്ങളെ കുറിച്ച് ചിന്തിക്കുക. നിന്റെ ഹൃദയം അത് അനുസരണയോടുകൂടി നിന്റെ ഒപ്പം വരും. അങ്ങനെ മനസ്സിനെ പിടിച്ചു നിർത്തിയാൽ മനസ്സ് പതുക്കെ നമ്മുടെ ഒപ്പം വരും. മനസ്സിനെ പരിശീലിപ്പിക്കുന്നതിലും, നമ്മൾ ജിമ്മിന് പോയാൽ എന്താ ചെയ്യാ, ഫസ്റ്റത്തെ ദിവസം തന്നെ പോയിട്ട് 250 കിലോ പൊക്കാൻ പറ്റില്ല, സാധിക്കില്ല. 5 കിലോ പിന്നെ 10 കിലോ പിന്നെ പതുക്കെ പതുക്കെയാണ് എന്തും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവനൊരു കാര്യം സൃഷ്ടിക്കണമെങ്കിൽ എന്തേ ആവശ്യമുള്ളൂ? إنما أمره إذا أراد شيئا أن يقول له كن فيكون. ഉണ്ടാകു എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകും. പക്ഷെ അവൻ ആകാശഭൂമികളെ പഠിച്ചത് ഒരൊറ്റ നിമിഷം കൊണ്ടാണോ? ആണോ? അല്ല, 6 ദിവസങ്ങൾ കൊണ്ടാണ്. എന്തുകൊണ്ട്? ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് വരെ ക്രമേണ ക്രമേണയാണ് സംഭവിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന് ഒറ്റയടിക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്നവനാണ്. പക്ഷെ അവൻ അതിൽ പോലും ഈ ക്രമേണയായ വളർച്ച നിശ്ചയിക്കുകയാണ്. ഇന്ന സമാവാതി വൽ അർദ അലം 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 യറൗ അന്ന സമാവാതി വൽ അർദ കാനത റത്ഖൻ ഫഫതഖ്നാഹുമ. അവർ കാണുന്നില്ല, ആകാശവും ഭൂമിയും കൂടി ചേർന്ന രൂപത്തിലായിരുന്നു, പിന്നെ നാം അതിനെ പിളർത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ ക്രമേണയാണ് ആകാശ ഭൂമികളെ അള്ളാഹു ഈ രൂപത്തിലേക്ക് എത്തിച്ചത്. നീയും അങ്ങനെ തന്നെയാണ്. ഒറ്റയടിക്ക് നാളെ തന്നെ നീ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും ഫുൾ മാർക്കിൽ എത്താൻ നമുക്ക് സാധിക്കില്ല. പതുക്കെ പതുക്കെ കുറേശ്ശെ കുറേശ്ശെയായി നന്മയിലേക്ക് എത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. ഹൃദയം അതിനെ സ്വീകരിക്കും, അതിനോട് വളരെ താല്പര്യത്തിൽ പ്രതികരിക്കും. മുഹ്തസിബതൻ, അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് ഹൃദയം മാറും. ഈ പറഞ്ഞ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അത് ഹൃദയത്തിന് എളുപ്പത്തിൽ നിർവഹിക്കാൻ സാധിക്കും. ഇൻഷാല്ലാ ബാക്കി ഇതിന്റെ ഒരു 1-2 പേജ് ബാക്കിയുണ്ട്. ഇൻഷാല്ലാ നമുക്ക് നാളെ അത് എടുത്ത് പൂർത്തീകരിക്കാം. നാളെ ദൗറുണ്ടല്ലേ, മറ്റന്നാൾ എടുത്ത് പൂർത്തീകരിക്കും. وعلى آله وصحبه وسلم.